من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരന്മാരെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ചു തുടങ്ങിയ അധ്യായം ബാബു ഹലാക്കി ഹാദിഹിൽ ഉമ്മത്തി ബഅദ്ഹും ബിബഅദ്, ഈ ഉമ്മത്ത് നശിക്കുന്നത് പരസ്പരമുള്ള പരാക്രമം കൊണ്ടായിരിക്കും, അല്ലാതെ ബാഹ്യശത്രുവിനെ കൊണ്ട് ഈ ഉമ്മത്തിനെ പൂർണ്ണമായി നശിപ്പിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കാത്ത കാര്യമാണ്. ഈ ഉമ്മത്തിനുണ്ടാകുന്ന നാശം ഉള്ളിൽ നിന്ന് തന്നെയാണ് എന്നർത്ഥം. ബഅദ്ഹും ബിബഅദ്, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന പരാക്രമം കൊണ്ടാണ് അവർക്ക് നാശമുണ്ടാകുന്നത്. അത്തരമൊരു ഫിത്നയാണ് മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അല്ലാതെ ഒരു ബാഹ്യശത്രുവിന് ഈ ഉമ്മത്തിനെ പൂർണ്ണമായി കീഴ്പ്പെടുത്തുക എന്നുള്ളത് സാധ്യമല്ല. ഇതാണ് ഈ അധ്യായം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഖാലൽ ഇമാമുൽ ഹാഫിൽ അബുൽ ഹുസൈൻ മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ് അൽ ഖുസൈലി അന്നൈസാബൂരി റഹ്മഹുല്ലാ حدثنا ابو الربيع العتكي وقتيبة بن سعيد كلاهما عن حماد بن زيد واللفظ لقتيبة قال حدثنا حماد عن ايوب عن ابي قلابة عن ابي اسماء عن ثوبان قال قال رسول الله صلى الله عليه وسلم ان الله زوالي الارض فرأيت مشارقها ومغاربها وإن أمتي سيبلغ ملكها ما زوي لي منها وأعطيت الكنزين الأحمر والأبيض وإني سألت ربي لأمتي ألا يهلكها بسنة بعامة وألا يسلط عليهم عدوا من سوى أنفسهم فيستبيح بيضتهم وإن ربي قال يا محمد إني إذا قضيت قضاء فإنه لا يرد وإني أعطيتك لأمتك ألا أهلكهم بسنة عامة وألا أسلط عليهم عدوا من سوى أنفسهم يستبيح بيضتهم ولو اجتمع عليهم من بأقطارها أو قال من بين أقطارها حتى يكون بعضهم يهلك بعضا ويسبي بعضهم بعضا. ഈ ഹദീസ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അതിന്റെ അർത്ഥം മാത്രം പറഞ്ഞു പോയിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഭൂമി, അതിന്റെ പൌരസ്ത്യ ദേശങ്ങളും പാശ്ചാത്യ പ്രദേശങ്ങളും ചുരുട്ടിക്കാണിച്ചു കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ഉമ്മത്തി സയബ്ലുഗു മുൽകുഹാ മാ ദുവിയലി മിൻഹ, ഭൂമിയുടെ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അള്ളാഹു എനിക്ക് ചുരുട്ടിക്കാണിച്ചു തന്നിട്ടുള്ള ആ പ്രദേശങ്ങളിലെല്ലാം എന്റെ ഉമ്മത്തിന്റെ ആധിപത്യം ചെന്നെത്തുക തന്നെ ചെയ്യും. വഉഅതീതുൽ കൻസൈനി അൽഅഹ്മറ വൽഅബിയ, എനിക്ക് രണ്ടു നിധികളും അള്ളാഹു നൽകിയിട്ടുണ്ട്. ഏതാണ് ആ രണ്ടു നിധികൾ? ഒന്ന് അഹ്മർ, അത് സ്വർണമാണ്. മറ്റൊന്ന് അബിയൽ, അത് വെള്ളിയാണ്. ചുവന്നതും വെളുത്തതും സ്വർണവും വെള്ളിയും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ചുവന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്യാമാണ്, സിറിയയാണ്. അതുപോലെ തന്നെ വെള്ള അല്ലെങ്കിൽ വെള്ളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പേർഷ്യയാണ്, അഥവാ ശ്യാമും പേർഷ്യയും ഇസ്ലാമിന്റെ കീഴിൽ വരുമെന്നും ആ രണ്ടു പ്രദേശങ്ങളിലുമുള്ള അളവറ്റ സമ്പത്തുകൾ മുസ്ലിങ്ങൾ കീഴ്പ്പെടുത്തുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പ്രവചിക്കുന്നത്. വഹാദിഹി മൻഖബത്തുൻ അളീമ മിൻ മനാഖിബിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ് എന്നതിനുള്ള ഒരു തെളിവ് കൂടിയാണിത്. കാരണം തൊട്ടടുത്ത ഭാവിയിൽ, സമീപ ഭാവിയിൽ മുസ്ലിങ്ങൾക്ക് വരാനിരിക്കുന്ന ഈ വമ്പിച്ച വിജയത്തെ സംബന്ധിച്ച് മുൻകൂട്ടി പ്രവചിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച അതേ വിധേന പിൽക്കാലത്ത് റസൂലുള്ളാഹിന്റെ കാലശേഷം സഹാബികളും താബിഈകളും അടങ്ങുന്ന സമൂഹം ഈ പ്രദേശങ്ങളെല്ലാം കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ വിജയത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇന്നീ സഅൽതു റബ്ബി ലിഉമ്മത്തി, ഞാൻ എന്റെ ഉമ്മത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവിനോട് ചോദിച്ചു നോക്കി, അല്ലാ യുഹ്ലികഹാ ബിസനത്തിൻ ബിആമ്മത്തിൻ, എന്റെ ഉമ്മത്തിനെ നശിപ്പിക്കരുത്, അള്ളാഹുവേ അവർക്ക് നീ ഒരു ശിക്ഷ നൽകി, ശിക്ഷയിലൂടെ നശിപ്പിക്കരുത്, ബിസനത്തിൻ, കഹത്തു നൽകിയിട്ട്, വരൾച്ച നൽകിയിട്ട്, ക്ഷാമം നൽകിയിട്ട്, ബിആമ്മത്തിൻ, പൊതുവായ എന്റെ ഉമ്മത്തിനെ മൊത്തമായി ബാധിക്കുന്ന, എല്ലാവരെയും ഒരുപോലെ പിടികൂടുന്ന ഒരു വരൾച്ചയിലൂടെ, ക്ഷാമത്തിലൂടെ എന്റെ ഉമ്മത്തിനെ നീ നശിപ്പിക്കരുതേ എന്ന് ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന്റെ നന്മക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ച കാര്യങ്ങളിൽപ്പെട്ട രണ്ടാമത്തെ കാര്യം, വഅല്ലാ യുസല്ലിത അലൈഹിം അദുവൻ മിൻ സിവാ അൻഫുസിഹിം, അവരിൽ നിന്നു തന്നെയുള്ളതല്ലാത്ത ബാഹ്യമായ ഒരു ശത്രുവിന് അവരുടെ മേൽ നീ ആധിപത്യം നൽകുകയും ചെയ്യരുത്. ഫയസ്തബീഹ ബൈളതഹും, അങ്ങനെ മുസ്ലിങ്ങളിൽ നിന്നല്ലാത്ത അഥവാ അമുസ്ലിങ്ങളായ ബാഹ്യ ശത്രുക്കൾക്ക് മുസ്ലിങ്ങളുടെ മേൽ മൊത്തം ഒരാധിപത്യം നൽകിയിട്ട് അവർ ഇസ്ലാമിനെ, മുസ്ലിങ്ങളെ നാമാവശേഷമാക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകരുത്. ഇസ്തബാഹ ബൈളതഹു, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നാമാവശേഷമാക്കുക, ഉന്മൂലനാശം വരുത്തുക, മൊത്തം ഈ ഉമ്മത്തിനെ മൊത്തമായി നശിപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ ബാഹ്യ ശത്രുക്കൾക്ക് അവരുടെ മേൽ നീ ആധിപത്യം നൽകരുത്. വഇന്ന റബ്ബി ഖാൽ, ഞാൻ ഇത് ദുആ ചെയ്തപ്പോൾ എന്റെ റബ്ബ് പറഞ്ഞു, യാ മുഹമ്മദു ഇന്നി ഇദാ ഖളൈതു ഖളാഅൻ ഫഇന്നഹു ലാ യുറദ്, മുഹമ്മദേ, ഞാനൊരു ഖളാ, എന്റെ ഒരു വിധി വിധിച്ചു കഴിഞ്ഞാൽ, ഫഇന്നഹു ലാ യുറദ്, എന്റെ വിധി അത് തടുക്കപ്പെടില്ല, അത് മാറ്റപ്പെടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലായുടെ വിധി ഖളാ ഉണ്ട്, ഖദർ ഉണ്ട്. ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ആത്യന്തികമായ ഖളാഇകളായിട്ട് ഉമ്മുൽ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളവയാണ്. ലൗഹൽ മഹ്ഫൂദ് എന്ന് നമ്മൾ പറയുന്ന ഉമ്മുൽ കിതാബിൽ ആത്യന്തികമായ ഖളാ, അവസാനത്തെ വിധി അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഉമ്മുൽ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആ വിധി അത് മാറുക എന്നതുണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലായുടെ ഖദർ, അത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ചിലത് അല്ലാഹു സ്ഥിരപ്പെടുത്തുന്നു, ചില ഖദറുകൾ പിന്നീട് മറ്റു ചില കാരണങ്ങളാൽ അല്ലാഹു മാറ്റുന്നു. ഖദർ മാറ്റുന്ന കാര്യങ്ങളിൽ പെട്ടിട്ടുള്ളതാണ് ദുആ എന്ന് പറയുന്നത്. ദുആയിലൂടെ അല്ലാഹു മുൻകൂട്ടി കണക്കാക്കിയിട്ടുള്ള ചില കാര്യങ്ങളെ അല്ലാഹു മാറ്റിക്കൊടുക്കുന്നു. എന്നാൽ ഉമ്മുൽ കിതാബിൽ അല്ലാഹു സ്ഥിരപ്പെടുത്തിയിട്ടുള്ള അവന്റെ ഖളാഇഖൽ ഫഇന്നഹു ലാ യുറദ്, അത് ഒരു കാരണവശാലും മാറ്റപ്പെടുകയില്ല. വഇന്നീ അഅ്തൈതുക ലി ഉമ്മതിക്, അതിനാൽ നിന്റെ പ്രാർത്ഥന പ്രകാരം നിനക്ക് നിന്റെ ഉമ്മത്തിന് വേണ്ടി ഞാനിതാ നൽകിയിരിക്കുന്നു. അല്ലാ ഉഹ്ലികഹും ബിസനത്തിൻ ആമ്മത്തിൻ, ഒരു പൊതുവായ വരൾച്ചയിലൂടെ നിന്റെ ഉമ്മത്തിനെ മൊത്തമായി നശിപ്പിക്കുക എന്നത് ഉണ്ടാവില്ല. ഇത് അല്ലാഹു റസൂലുള്ളാഹിന്റെ ദുആ സ്വീകരിച്ചുകൊണ്ട് ഉത്തരം ചെയ്തിട്ടുള്ള ഉത്തരമാണ്. അഥവാ മുസ്ലിം ഉമ്മത്ത് മൊത്തമായി ഒരു ശിക്ഷ അവർക്ക് വരാൻ പോകുന്നില്ല. അതിൽ ചില വിഭാഗങ്ങൾ, ചില പ്രദേശങ്ങൾ, ചില രാജ്യങ്ങൾ, ചില വിഭാഗങ്ങൾ അവർക്ക് മാത്രമായിട്ട് ശിക്ഷയുണ്ടാകാം, വരൾച്ചയുണ്ടാകാം, മറ്റു തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകാം. പക്ഷേ മൊത്തത്തിൽ ഈ ഉമ്മത്തിനെ നശിപ്പിച്ചു കളയുന്ന ഒരു പൊതുവായ, എല്ലാവരെയും ബാധിക്കുന്ന ഒരു പൊതുവായ ഒരു വരൾച്ച, ഒരു ക്ഷാമം പിടികൂടി അവർ നശിപ്പിക്കപ്പെടുകയുണ്ടാവില്ല. അവരുടെ മേൽ അവരിൽ നിന്നുള്ളവരല്ലാത്ത ബാഹ്യമായ ശത്രുക്കൾക്ക് മൊത്തമായി നാം ആധിപത്യം നൽകുകയുമില്ല. അവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ബാഹ്യ ശത്രുവിന് മുസ്ലിംകളുടെ മേൽ ആധിപത്യം വരാം, പക്ഷെ അത് ഭാഗികമായിട്ട് മാത്രം. മൊത്തം മുസ്ലിം സമൂഹത്തിന്റെ മേൽ അവർക്ക് ആധിപത്യം ലഭിക്കില്ല. ഏതെങ്കിലും പ്രദേശത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ കുറച്ച് ഇങ്ങനെയൊക്കെ കിട്ടാമെന്നല്ലാതെ മുസ്ലിംകളെ മൊത്തമായി ബാഹ്യ ശത്രുക്കൾക്ക് അവർ അടിപ്പെട്ടു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവില്ല. മിൻ സിവ അംഫുസിഹിം, അവരെ നശിപ്പിക്കുന്നത്, അവർക്കെതിരിൽ പരാക്രമണം നടത്തുന്നത് ബാഹ്യ ശത്രുക്കളായിരിക്കില്ല, മറിച്ച് അവർ തന്നെയായിരിക്കും. യസ്തബീഹു ബൈളതഹും, എന്നിട്ട് അവരെ ഉന്മൂലനാശം വരുത്തുന്ന തരത്തിൽ ബാഹ്യ ശത്രുക്കൾക്ക്, അവരിൽ നിന്നല്ലാത്ത ബാഹ്യ ശത്രുക്കൾക്ക് അവരുടെ മേൽ നാം ആധിപത്യം നൽകുകയില്ല. അലൈഹിം, അവർക്കെതിരിൽ ഒത്തുചേർന്നാലും സംഘടിച്ചാലും ശരി, മമ്പിയാരിഹ, ഈ ഭൂഖണ്ഡങ്ങളിലുള്ള എല്ലാവരും, ഭൂലോകത്ത് ജീവിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളും, എല്ലാ വൻശക്തികളും, എല്ലാ സൈനിക ശക്തികളും ഒത്തൊരുമിച്ചാൽ പോലും, കിഴക്കും പടിഞ്ഞാറും ഒത്തൊരുമിച്ചാൽ പോലും, മുസ്ലിംകളെ പൂർണമായി എല്ലാവരെയും കീഴ്പ്പെടുത്തി എല്ലാവരെയും ഉന്മൂലനാശം വരുത്തുക എന്നതുണ്ടാവില്ല. ഔഖാൻ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, മൻ ബൈന അഖ്ത്വാരിഹ, ഈ ഭൂഖണ്ഡങ്ങൾക്കിടയിലുള്ള എല്ലാവരും ഒത്തുചേർന്നാലും, അല്ലെങ്കിൽ ഈ ഭൂഖണ്ഡങ്ങളിലുള്ള എല്ലാവരും ഒത്തുചേർന്നാലും, മൻ ബിഅഖ്ത്വാരിഹ എന്നാണോ മൻ ബൈന അഖ്ത്വാരിഹ എന്നാണോ, ഇത് ശക്കുർ റാവി ഹദീസ് റിവായത്ത് ചെയ്യുന്ന റാവിക്ക് അവിടെ ഉപയോഗിച്ചിട്ടുള്ള പദം ഏത് എന്നതിലുള്ള സംശയമാണ്. രണ്ടും ഏതാണ്ട് ഒരു ആശയത്തിൽ തന്നെയാണ്. ഈ ഭൂഖണ്ഡങ്ങൾക്കിടയിലുള്ള എല്ലാവരും, അല്ലെങ്കിൽ ഈ ഭൂഖണ്ഡങ്ങളിൽ താമസിക്കുന്ന എല്ലാവരും മുസ്ലിംകൾക്കെതിരിൽ ഒത്തൊരുമിച്ച് സംഘടിച്ചു വന്നാലും മുസ്ലിം ഉമ്മത്തിനെ പൂർണമായി കീഴ്പ്പെടുത്തുക, എന്നിട്ട് അവരെ ഉന്മൂലനാശം വരുത്തുക എന്നത് സാധ്യമല്ല. حتى يكون بعضهم يهلك بعضا ويسبي بعضهم بعضا, മറിച്ച് അവരുടെ ശത്രുക്കൾ അവരിൽ നിന്ന് തന്നെയുള്ളവരാണ്. അവർ പരസ്പരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരാക്രമണം നടത്തി നശിപ്പിക്കുന്നത്, അവർ പരസ്പരമാണ് ബന്ധികളാക്കി പിടിക്കുന്നത്, അല്ലാതെ ബാഹ്യ ശക്തികളായിരിക്കില്ല. ഈ കാര്യം പറഞ്ഞു. ഇത് ഫിത്നയുടെ അധ്യായത്തിൽ പെട്ടതാണ്, അതുപോലെ തന്നെ ഖിയാമത്ത് നാളിന്റെ അശറാത്തുകളിൽ, ലക്ഷണങ്ങളിൽ പെട്ടതാണ്. ഖിയാമത്ത് നാളിന് മുമ്പ് സംഭവിക്കാനുള്ള കാര്യമാണിതൊക്കെ. ഒന്ന്, കൻസൈനി അൽ അഹ്മർ വൽ അബിയദ്, സ്വർണവും വെള്ളിയും ആ രണ്ട് നിധികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ ഉമ്മത്തിന് അള്ളാഹു നൽകും. അത് നൽകിയിട്ടുള്ളത് ഈ ചരിത്രം അതിന് സാക്ഷിയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ സംഭവകാല സ്ഥിതിഗതികളും അതിന്റെ സാക്ഷിയാണ്. അതുപോലെ തന്നെ ശ്യാമും അതുപോലെ പേർഷ്യയും രണ്ടും ഇസ്ലാമിന്റെ കീഴിൽ അണിനിരക്കും എന്നുള്ളതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഈ കാര്യവും അത് പുലർന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഭൂമിയുടെ കിഴക്കും ഭൂമിയുടെ പടിഞ്ഞാറും എനിക്ക് ചുരുട്ടിക്കാണിച്ചു തന്നു, അവിടെയെല്ലാം എന്റെ ആധിപത്യം എത്തും എന്ന് പറഞ്ഞിട്ടുള്ളതും സത്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട് ഏതാണ്ട് 100 വർഷം കഴിയുന്നതിനു മുമ്പ് തന്നെ കിഴക്ക് ചൈന വൻമതിൽ വരെയും അങ്ങ് പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം വരെയും അവിടെ നിന്ന് അങ്ങോട്ട് വടക്കോട്ട് കയറിയിട്ട് പിന്നീട് യൂറോപ്പിന്റെ ഒരുപാട് ഭാഗങ്ങളും അക്കാലഘട്ടത്തിൽ മനുഷ്യർ താമസിച്ചിരുന്ന നാഗരിക പ്രദേശങ്ങൾ അത് മുഴുവൻ എന്ന് തന്നെ പറയാവുന്ന തരം ഇസ്ലാമിന്റെ കീഴിലേക്ക് അണിനിരന്നിട്ടുള്ളതാണ്. പിന്നീട് ആ പ്രദേശങ്ങളൊക്കെ പല ഭാഗങ്ങളും പിന്നീട് മുസ്ലിംകളുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി പിൽക്കാലത്ത് എന്ന് മാത്രം. പക്ഷേ ഇവിടങ്ങളിലെല്ലാം ഇസ്ലാമിന്റെ ആധിപത്യം ചെന്നെത്തുക തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ 1500 വർഷം 1.5 സഹസ്രാബ്ദം ഇസ്ലാമിക സമൂഹം ജീവിച്ചു പോന്നിട്ട് ബാഹ്യശത്രുക്കൾ എല്ലാവരും സത്യത്തിനെതിരിൽ അസത്യത്തിന്റെ വക്താക്കൾ ഒറ്റക്കെട്ടായിരിക്കും. അൽ കുഫ്റു മില്ലത്തുൻ വാഹിദ, കുഫ്റു എന്ന് പറയുന്നത് ഒരൊറ്റ മതമാണ്. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, ശരിയാണ്. അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രൂക്ഷമായ എതിർപ്പുകൾക്കും കൊലകൾക്കും യുദ്ധങ്ങൾക്കും കാരണമാകുമെങ്കിൽ പോലും ഇസ്ലാമിനെ എതിർക്കുന്ന കാര്യത്തിൽ, മുസ്ലിങ്ങളെ എതിർക്കുന്ന കാര്യത്തിൽ അവർ ഒറ്റക്കെട്ടായിരിക്കും. അതാണ് അൽ കുഫ്റു മില്ലത്തുൻ വാഹിദ. പക്ഷേ ഇവർ ഒറ്റക്കെട്ടായി സംഘടിച്ചാൽ പോലും, ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി സംഘടിപ്പിച്ചാൽ പോലും, മുസ്ലിം സമൂഹത്തെ മുസ്ലിം ഉമ്മത്തിനെ മൊത്തമായി കീഴ്പ്പെടുത്തുവാൻ അവർക്ക് സാധ്യമല്ല. അതിന് അള്ളാഹു അവർക്ക് അവസരം നൽകില്ല. ഒരുപക്ഷെ ഭാഗികമായി ഏതെങ്കിലും ചില പ്രത്യേക സമൂഹങ്ങളിൽ അല്ലെങ്കിൽ ചില പ്രത്യേക നാടുകളിൽ മുസ്ലിങ്ങളുടെ മേൽ അമുസ്ലിങ്ങൾക്ക് ആധിപത്യം കിട്ടാം, അത് സത്യമാണ്. പക്ഷെ പൂർണ്ണമായി മുസ്ലിങ്ങളുടെ മേൽ ഒരു അമുസ്ലിം ശത്രുവിന് ആധിപത്യം കിട്ടുകയോ എന്നിട്ട് അവരെ ഉന്മൂലനാശം വരുത്തുകയോ ചെയ്യുക എന്നതുണ്ടാവില്ല. ഏറ്റവും നല്ല ഒരു ഉദാഹരണം ചെങ്കിസ്ഖാന്റെ പടയേറ്റമാണ്. മംഗോളിയയിൽ നിന്ന് ചെങ്കിസ്ഖാൻ വലിയ ഒരു സൈന്യവുമായിട്ട് മുസ്ലിം പ്രദേശങ്ങളിലേക്ക് ഇരച്ചു കയറി. ആ സൈന്യത്തിന്റെ മുന്നിൽപ്പെട്ട എല്ലാ പ്രദേശങ്ങളും അവര് നശിപ്പിച്ചു മുടിപ്പിച്ചാണ് മുന്നോട്ട് പോയത്. മുസ്ലിം പള്ളികൾ കണ്ടാൽ ആ പള്ളികളിൽ കയറിയിട്ട് മുസഹഫിന്റെ ഏടുകൾ ചീന്തിയിട്ട് അതിൽ കുതിരക്ക് വിശ്രമിക്കാൻ ഏടുകൾ വിരിച്ചുകൊടുത്ത സംഭവങ്ങൾ വരെ ഉണ്ടായി. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ആ ചരിത്രം രേഖപ്പെടുത്തുന്ന സന്ദർഭത്തിൽ, ബിദായ നിഹായയിൽ ആ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉഖദ്ദിമു റിജ്ലൻ വഅഖിർ ഉഖ്റ, ഇത് രേഖപ്പെടുത്തണോ, ഞാൻ ഒരു കാൽ മുന്നോട്ട് വെച്ചാൽ രണ്ടു കാലം ഞാൻ പിറകോട്ട് വെക്കുമായിരുന്നു. ഇത് രേഖപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ മനസ്സ്, അദ്ദേഹത്തിന്റെ കൈ, അദ്ദേഹത്തിന്റെ പേന സമ്മതിക്കുന്നില്ല. അത്രയും ഭയാനകമായ പീഡനങ്ങളും മർദ്ദനങ്ങളും വംശീയമായ നാശങ്ങളും വരുത്തിയിട്ടാണ് ചെങ്കിസ്ഖാൻ മുന്നോട്ട് പോയത്. യാലൈത ഉമ്മീ ലം തലിദ്നി, ഈ ഒരു ചരിത്രം രേഖപ്പെടുത്താൻ എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ഈ ചരിത്രം നടക്കുന്നതിന് മുമ്പ് ഞാൻ മരണപ്പെട്ടു പോയിരുന്നുവെങ്കിൽ, അങ്ങനെ ഓർക്കപ്പെടാതെ മരണപ്പെട്ടു പോയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ചരിത്രകാരന്മാർക്ക്, മുസ്ലിം ചരിത്രകാരന്മാർക്ക് ചരിത്രം രേഖപ്പെടുത്താൻ പറ്റാത്ത വിധം ഹൃദയഭേദകമായിട്ടുള്ള കാര്യങ്ങളാണ് ചെങ്കിസ്ഖാന്റെ മുന്നേറ്റത്തിലുണ്ടായിട്ടുള്ളത്. പക്ഷേ ചെങ്കിസ്ഖാന് മുഴുവനും മുസ്ലിങ്ങളെ മുഴുവനും കീഴ്പ്പെടുത്താൻ പറ്റിയില്ല. കുറച്ചെത്തുമ്പോ ഈജിപ്തിൽ നിന്നുള്ള സൈന്യം മുന്നോട്ട് വന്നു. സലാഹുദ്ദീൻ അൽ അയ്യൂബി, അതുപോലെ തന്നെ വേറെ പല ആളുകളും അതിനെ നേരിട്ടു. അവസാനം ചെങ്കിസ്ഖാന്റെ കൂടെ ഇങ്ങോട്ട് വന്നിട്ടുള്ള സൈനികരിൽ വലിയൊരു വിഭാഗം മുസ്ലിങ്ങളായി തിരിച്ചുപോയി. മൊത്തം മുസ്ലിം പ്രദേശത്തെ പിടിക്കാൻ ചെങ്കിസ്ഖാന് പോലും സാധിച്ചില്ല. അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് കുരിശിയുദ്ധം. കുരിശിയുദ്ധത്തിന് വേണ്ടി പടിഞ്ഞാറൻ രാജ്യങ്ങൾ എല്ലാവിധ കോപ്പും ഒരുക്കിയിട്ട് വന്നെങ്കിലും ഇസ്ലാമിന്റെ കേന്ദ്രങ്ങളിലേക്ക്, ജസീറത്തുൽ അറബിലേക്ക് അവർക്ക് വരാൻ സാധിച്ചില്ല. അവരെ തടുക്കുന്നതിലാണ് സ്വലാഹുദ്ദീനുൽ അയ്യൂബി, ഈജിപ്തിന്റെ സൈന്യം മുന്നോട്ട് വന്നത്. അവസാനം സ്വലാഹുദ്ദീനുൽ അയ്യൂബിയുടെ പേര് കേട്ടാൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾ വിറകൊള്ളുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറി. കുട്ടികൾ ഉറക്കാൻ, കുട്ടികൾ ഉറങ്ങുന്നില്ലെങ്കിൽ ശരാഡിൻ വരുന്നു എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഉറങ്ങുമായിരുന്നു എന്നാണ് അവരുടെ ഭാഗത്ത് നിന്നുള്ള ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത്. അങ്ങനെ ഈജിപ്തിന്റെ സൈന്യം അവരെ തടയിട്ടു. പക്ഷെ ജസീറത്തുൽ അറബിലേക്ക്, ഇസ്ലാമിന്റെ മഹാത്തുലികളിലേക്ക് അവർക്ക് കയറി വരാൻ സാധിച്ചില്ല. പല സന്ദർഭങ്ങളിലും മുസ്ലിംകളെ ഉന്മൂലനാശം വരുത്താനുള്ള ഒന്നിച്ചുള്ള ശ്രമങ്ങൾ, സംഘടിതമായ ശ്രമങ്ങൾ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഉണ്ടായിട്ടുണ്ട്. കിഴക്ക് നിന്നുണ്ടായത് ചെങ്കിസ്ഖാന്റെ സൈന്യമാണെങ്കിൽ പടിഞ്ഞാറ് നിന്നുണ്ടായത് കുരിശിയുദ്ധത്തിന്റെ പോരാളികളുടേതാണ്. പക്ഷെ സാധ്യമായില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ വാഗ്ദാനമാണ്, നിന്റെ ഉമ്മത്തിനെ മൊത്തത്തിൽ നശിപ്പിക്കുന്ന, മുച്ചൂടും നശിപ്പിക്കുന്ന, നാമാവശേഷമാക്കുന്ന തരത്തിൽ ബാഹ്യശത്രുവിന് എല്ലാവരുടെയും മേൽ നാം ആധിപത്യം നൽകുകയില്ല എന്ന്. എന്നാൽ നിങ്ങൾക്ക് ഏറ്റവും അധികം അനുഭവിക്കേണ്ടി വരുന്ന ഫിത്ന, യഖ്തുലു ബഅളുക്കും ബഅള വയസ്ബിയ ബഅളുക്കും ബഅള, നിങ്ങൾ പരസ്പരമുള്ള യുദ്ധമായിരിക്കും, ആഭ്യന്തര കലാപമായിരിക്കും, അതുപോലെ തന്നെ പരസ്പരം ബന്ദികളാക്കി പിടിക്കുന്ന കാര്യമായിരിക്കും. ഇത് അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. മുസ്ലിങ്ങൾ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ മുസ്ലിങ്ങൾ പരസ്പരം നടത്തിയിട്ടുള്ള യുദ്ധങ്ങളായിരിക്കും. വഖാല ഇമാം മുസ്ലിം وحدثني زهير بن حرب وإسحاق بن إبراهيم ومحمد بن المثنى وابن بشار اتريوا معلق الإمام مسلم أن يحديث كيماري قال إسحاق أخبرنا هذا الإسحاق ماترم أخبرنا نمود إخبار جيدر يكنو إن صيغة الأداء البرقارب وقال الآخرون مطلب للم حدثنا ينو الله നമ്മളോട് ഹദീസായി പറഞ്ഞിരിക്കുന്നു എന്നുള്ള വാക്കിലൂടെ, സീഗത്തുല്ലതയിലൂടെയുമാണ് കാര്യങ്ങൾ പറഞ്ഞത്. ആരാണ് അവർക്ക്? ഈ നാലു പേർക്കും, സുഹൈറിനും ഇസ്ഹാഖിനും മുഹമ്മദ് ബിൻ മുസന്നക്കും ഇബ്നു ബശ്ശാറിനും നാലു പേർക്കും ഈ ഹദീസ് കിട്ടിയിട്ടുള്ളത് മുആദ് ബിൻ ഹിഷാമിൽ നിന്നാണ്. അദ്ദേഹം പറയുന്നു, ഹദ്ദസനി അബി, എന്നോട് എന്റെ പിതാവായ ഹിഷാമാണ് പറഞ്ഞത്. എന്റെ പിതാവായ ഹിഷാമിന് കിട്ടിയത് അൻ ഖതാദ, ഖതാദക്ക് അൻ നബി ഖിലാബ, അദ്ദേഹത്തിന് അൻ നബി അസ്മ അർറഹബി, അൻ സൗബാന, അദ്ദേഹത്തിന് സൗബാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കിട്ടുന്നു. അന്ന നബിയല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, അല്ലാഹുവിന്റെ ദൂതനായ മുഹമ്മദ് നബി പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ തആല സവാ ലിയൽ അർദ്, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് വേണ്ടി ഭൂമി ചുരുട്ടി കാണിച്ചു തന്നിരിക്കുന്നു. സവാന്ന് പറഞ്ഞാൽ ഐ ജമഅ വഖബള, ഒരുമിച്ച് കൂട്ടിയിട്ട് ചുരുട്ടിപ്പിടിച്ചു തരിക. ഹത്ത റഅയ്തു മശാരിഖഹ വമഗാരിബഹ, അങ്ങനെ ഭൂമിയുടെ കിഴക്കൻ ഭാഗങ്ങളും പടിഞ്ഞാറൻ ഭാഗങ്ങളും, കിഴക്കും പടിഞ്ഞാറും ഞാൻ കണ്ടു. വഅഅ്ത്താനി അൽകൻസൈൻ അൽഅഹ്മർ വൽഅബ്യദ്, രണ്ട് നിധികളും എനിക്ക് നൽകിയിരിക്കുന്നു. വെളുത്ത നിധി നൽകിയിട്ടുണ്ട്, ചുവന്ന നിധി നൽകിയിട്ടുണ്ട്, സ്വർണം നൽകിയിട്ടുണ്ട്, വെള്ളി നൽകിയിട്ടുണ്ട്. സ്വർണം, ആ സ്വർണത്തിന്റെ നിധി, അത് അതിന്റെ കാവലാളികളായിരുന്ന ഷാമുകാർ ഇസ്ലാമിന്റെ കീഴിൽ വന്നിട്ടുണ്ട്. വെള്ളിയും ആ നിധിയുടെ കാവലാളികളായിട്ടുണ്ടായിരുന്ന പേർഷ്യക്കാരും അവർ ഇസ്ലാമിന്റെ കീഴിൽ വന്നിട്ടുണ്ട്. ഈ വാക്കിൽ ഇങ്ങനെ തുടങ്ങിയതിന് ശേഷം തൊട്ടു മുമ്പ് നമ്മൾ വായിച്ച അയ്യൂബ് അബൂ ഖിലാബയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിലെ അതേ ലഫ്ളുകൾ വെച്ചുകൊണ്ട് അതിന്റെ ബാക്കി ഭാഗവും അവർ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ തനതിന്റെ ബലം അത് കാണിക്കാനാണ് രണ്ടാമത്തെ ഈ ഹദീസ് പറഞ്ഞിട്ടുള്ളത്. അതില് ഇസ്നാദിയായിട്ടുള്ള ഫായിദയാണുള്ളത്. അതിന്റെ സനദിന്റെ ബലം കാണിക്കാനാണ് ഇമാം മുസ്ലിം രണ്ടാമത്തേത് എടുത്തു കൊടുത്തിട്ടുള്ളത്. ഇഹ്തിജാജിന് വേണ്ടി കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ ഹദീസ് അയ്യൂബ് അബി ഖിലാബ, ബാക്കിയുള്ളതെല്ലാം ഇസ്തിഷ്ഹാദിന് വേണ്ടി വന്നിട്ടുള്ളതാണ്. وقال الإمام مسلم وحدثنا أبو بكر بن أبي شيبة قال حدثنا عبد الله بن نمير تحويل സനദിന്റെ വ്യത്യസ്ത കൈവഴികളാണ്. ഈ ഇബ്നു നുമൈർ അബ്ദുല്ലാഹി ഇബ്നു നുമൈറും ഇനി പറയാൻ പോകുന്ന കൈവഴിയും രണ്ടും ഒരാളിൽ ശ്രദ്ധിക്കും. ഹദ്ദസന ഇബ്നു നുമൈർ വല്ലഫുഹു ലഹു ഖാല ഹദ്ദസന അബീ ഖാല ഹദ്ദസന മുഹമ്മദ് ഇബ്നു ഹക്കീം ഖാല അഖ്ബർനി ആമിർ ഇബ്നു സഅദ് അൻ നബീഹി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബല ദാത യൗമിൻ മിൻ അൽ ആലിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഞങ്ങളുടെ അരികിലേക്ക് വന്നു. എവിടെ നിന്നാണ് നബി വരുന്നത്? മിനൽ ആലിയ, മദീനയുടെ കിഴക്ക് ഭാഗത്ത് ഉയർന്നു കിടക്കുന്ന പ്രദേശങ്ങളുണ്ട്. ആ ആലിയത്തിൽ നിന്നാണ് റസൂലുള്ള വരുന്നത്. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് നബി വരികയാണ്. ഹത്ത ഇദാ മറ ബി മസ്ജിദി ബനി മുആവിയ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു മുആവിയ ഗോത്രക്കാർ താമസിക്കുന്ന സ്ഥലത്ത് അവര് നമസ്കരിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയിട്ടുള്ള മസ്ജിദുൽ ഖൗം, അവരുടെ ഗോത്രത്തിന്റെ പള്ളിയുണ്ട്. ആ പള്ളിയുടെ അരികിലൂടെ റസൂലുള്ള നടന്നു പോന്നപ്പോൾ ദഖല ഫറകഅ ഫീഹി റകഅതൈൻ, ആ പള്ളിയിൽ പ്രവേശിക്കുകയും ഫറകഅ റകഅതൈൻ രണ്ട് റകഅത്ത് നമസ്കരിക്കുകയും ചെയ്തു. വസല്ലൈനാ മഅഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ കൂടെ ഞങ്ങളും നമസ്കരിച്ചു. വദഅ റബ്ബഹു ത്വബീലൻ, എന്നിട്ട് മസ്ജിദു ബനി മുആവിയ, ബനു മുആവിയക്കാരുടെ പള്ളിയിൽ രണ്ട് റക്അത്ത് നമസ്കരിച്ചതിന് ശേഷം റസൂലുള്ള ദുആ ചെയ്യുകയാണ്. റബ്ബഹു, തന്റെ റബ്ബിനോട്, ത്വബീലൻ, ദീർഘദീർഘമായി ദുആ ചെയ്തു. ثم انصرف الينا, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു, ദുആ നടത്തിയതിന് ശേഷം ഞങ്ങളിലേക്ക് തിരിഞ്ഞു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, സഅൽതു റബ്ബി സലാതൻ, ഇതുവരെ ഞാൻ ദീർഘമായി പ്രാർത്ഥിച്ചതെന്ത് എന്ന് പറയാം. ഞാൻ എന്റെ റബ്ബിനോട് ദുആ നടത്തുകയായിരുന്നു, ചോദിക്കുകയായിരുന്നു. സലാതൻ, മൂന്ന് കാര്യങ്ങൾ. ഫഅത്വാനി തിൻതൈൻ, അങ്ങനെ ഞാൻ ചോദിച്ച മൂന്ന് കാര്യങ്ങളിൽ രണ്ടു കാര്യങ്ങൾ എന്റെ റബ്ബെനിക്ക് നൽകി. വമനഅനി വാഹിദതൻ, എന്നാൽ അതിൽ ഒരു കാര്യം എന്റെ റബ്ബ് എനിക്ക് നൽകിയില്ല, റബ്ബ് തടയുകയും ചെയ്തു. ഏതാണ് രണ്ട് കാര്യങ്ങൾ നൽകിയ കാര്യം, ഏതാണ് മുടക്കിയ കാര്യം? ഒരു കാര്യം, സഅൽതു റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചു, അല്ലാ യുഹ്ലിക ഉമ്മത്തി, എന്റെ ഉമ്മത്തിനെ നശിപ്പിക്കരുതേ എന്ന്. ബിസ്സന, ഒരു പൊതുവായ വരൾച്ചയിലൂടെ, എല്ലാവരെയും ബാധിക്കുന്ന ഒരു പൊതുവായ വരൾച്ചയിലൂടെ എന്റെ ഉമ്മത്തിനെ നാമാവശേഷമാക്കരുതേ. ഫഅത്വാനിഹ, അത് അള്ളാഹു അനുവദിച്ചു തന്നു എനിക്ക്. ആ കാര്യം, ഞാൻ ചോദിച്ച കാര്യം എന്റെ റബ്ബ് നൽകിയിരിക്കുന്നു. വസഅൽതുഹു, എന്റെ റബ്ബിനോട് ഞാൻ ചോദിച്ചു, അല്ലാ യുഹ്ലിക ഉമ്മത്തി ബിൽ ഗറഖ്, എന്റെ ഉമ്മത്തിനെ നീ നശിപ്പിക്കരുത് ഒരു ഗറഖിലൂടെ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയിട്ടുള്ള, അദ്ദേഹത്തിന്റെ സമൂഹത്തിന് നൽകിയിട്ടുള്ള ശിക്ഷ അത് ഗറഖായിരുന്നു, വെള്ളപ്പൊക്കം, വെള്ളത്തിൽ മുങ്ങി മരിക്കുക. അങ്ങനെ ഒന്നായിട്ട് വലിയ ഒരു പ്രളയമുണ്ടാക്കി പ്രളയത്തിൽ മുക്കിക്കൊല്ലുന്ന അവസ്ഥയുണ്ടാക്കരുതേ. ഫഅത്വാനിഹ, അതും എന്റെ റബ്ബനിക്ക് നൽകിയിട്ടുണ്ട്. വസഅൽതുഹു, മൂന്നാമതായി ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചു, വല്ലായ ജഅല ബഅസഹും ബൈനഹും, അല്ലായ ജഅല ബഅസഹും, അവരുടെ പരാക്രമശേഷി നീ ആക്കരുത്, ബൈനഹും, തമ്മിൽ തമ്മിലാക്കരുത്. മുസ്ലിങ്ങൾക്ക് ആക്രമണശേഷിയുണ്ട്, ആ പരാക്രമണശേഷി അവർ പരസ്പരം പ്രയോഗിക്കുന്ന സ്ഥിതിയുണ്ടാവരുതേ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്നാമതായി ചോദിച്ചത്. അവരുടെ എല്ലാ ശേഷിയും, അവരുടെ യുദ്ധപരമായ കഴിവുകളും ശേഷികളും ഒക്കെ തന്നെ അള്ളാഹുവിന്റെ ശത്രുക്കളോട്, ഇസ്ലാമിന്റെ ശത്രുക്കളോട്, സത്യത്തിന്റെ ശത്രുക്കളോടാകാവൂ, പരസ്പരമാക്കി തീർക്കരുത് റബ്ബേ എന്ന് ഞാൻ പറഞ്ഞു. ഫമനഅനി, അപ്പോൾ എന്റെ റബ്ബ് അത് തടഞ്ഞു, അതെനിക്ക് നൽകിയില്ല. ഹാ, ആ കാര്യം, അത് അള്ളാഹു സുബ്ഹാനഹു വതആല ഉമ്മുൽ കിതാബിൽ ഖളാഇ രേഖപ്പെടുത്തി വെച്ചതാ, ഖളാഇത്ത് രേഖപ്പെടുത്തി വെച്ചതാ. മുസ്ലിങ്ങൾ അവരുടെ പരാക്രമണശേഷി അത് ഇസ്ലാമിന്റെ ശത്രുക്കളോട് മാത്രമായിരിക്കില്ല, ആ യുദ്ധ കഴിവ്, ആ പരാക്രമണശേഷി അവർ പരസ്പരം പ്രയോഗിക്കും. അത് അല്ലാഹുവിന്റെ തീരുമാനത്തിലുള്ളതാണ്. അതിനാലാണ് അല്ലാഹു നേരത്തെ പറഞ്ഞത്, മുഹമ്മദെ, ഞാനൊരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ ഇന്നി ഇദാ ഖളയ്തു ഖളാഅൻ ഫഇന്നഹു ലാ യുറദ്, ഞാൻ വിധിച്ചിട്ടുള്ള ആ കാര്യം അത് തടുക്കപ്പെടില്ല, അത് മാറ്റമുണ്ടാവില്ല. ഒരു മൊത്തമായ ഒരു വരൾച്ചയിലൂടെ ഈ ഉമ്മത്ത് നാം അവശേഷമാക്കപ്പെടില്ല, അല്ലെങ്കിൽ ഒരു പ്രളയത്തിലൂടെ ഈ ഉമ്മത്ത് മൊത്തമായിട്ട് മുങ്ങി നശിക്കുന്ന സ്ഥിതി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ബാഹ്യമായ ഒരു ശത്രു അവര് മൊത്തമായി ഈ സമൂഹത്തെ കീഴ്പ്പെടുത്തിയിട്ടവരെ നാം അവശേഷമാക്കില്ല. മറിച്ച് ഈ ഉമ്മത്തിന് ഏൽക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ ഫിത്തിന ബഅസുഹും ബൈനഹും ശദീദ്, അവരുടെ പരാക്രമണശേഷി അവർ പരസ്പരം അന്യോന്യം പ്രയോഗിക്കുമെന്നുള്ളതാണ്. അതുണ്ടാവരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു നോക്കി. പക്ഷെ അല്ലാഹു ആ ചോദ്യം സ്വീകരിച്ചില്ല. മുഹമ്മദെ, അത് എന്റെ തീരുമാനത്തിൽ മുൻകഴിഞ്ഞതാണ്, ലാ യുറദ്, അത് തടുക്കപ്പെടില്ല എന്ന് പറഞ്ഞു. വഖാല ലിമാം മുസ്ലിം വഹദ്ദസനാഹു ഇബ്നു അബി ഉമർ ഖല ഹദ്ദസനാ حدثني مروان بن معاوية قال حدثنا عثمان بن حكيم الأنصاري قال أخبرني عامر بن سعد عن أبيه أنه أقبل مع رسول الله صلى الله عليه وسلم عامر بن سعد പറയുന്നു, തന്റെ പിതാവായ സഅദിനെ ഉദ്ധരിച്ചുകൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോന്നു. في طائفة من صحابه, റസൂലുള്ളാന്റെ സഹാബിമാരിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളുടെ കൂടെ നബിയുണ്ട്. നബിയുടെ കൂടെ ത്വാഇഫത്തും മിന സ്വഹാബിഹി, തന്റെ സ്വഹാബത്തിൽപ്പെട്ട ഒരു പറ്റം ആളുകളുണ്ട്. ആ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ആരുമുണ്ട്? സഅദ് റളിയല്ലാഹു തആല അൻഹുമുണ്ട്. ഫമറ ബി മസ്ജിദി ബനീ മുആവിയ, എവിടുന്നാണ് നബിയും ഇവരും വരുന്നത്? ആലിയത്തിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ അവർ മദീനയിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ബനൂ മുആവിയക്കാര് താമസിക്കുന്നിടത്ത് അവർക്ക് വേണ്ടി അവരുടെ ഗോത്രത്തിന് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുള്ള പള്ളിയുടെ അരികിലൂടെ നടന്നു. അങ്ങനെ പള്ളിയുടെ അരികിലെത്തിയപ്പോൾ ഇബ്നു നുമൈറിന്റെ ഹദീസിൽ പറഞ്ഞതുപോലുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. റസൂലുള്ള പള്ളിക്കകത്ത് കയറി രണ്ടരക്കാലത്ത് നമസ്കരിച്ചു, ഞങ്ങളും കൂടെ നമസ്കരിച്ചു. പിന്നെ നബി ദീർഘമായി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനക്കൊടുവിൽ നബി ഞങ്ങളിലേക്ക് തിരിഞ്ഞു, എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ റബ്ബിനോട് മൂന്ന് കാര്യം ചോദിച്ചു, രണ്ടെണ്ണം എനിക്ക് നൽകി, ഒന്നെനിക്ക് നൽകിയതുമില്ല. രണ്ടെണ്ണം എനിക്ക് നൽകിയത്, ഒന്ന് ഒരു പൊതുവായ വരൾച്ചയിലൂടെ ഈ ഉമ്മത്തിനെ മുച്ചൂടുന്ന ചിന്തിക്കരുത്, അത് അല്ലാഹു നൽകി. അല്ലെങ്കിൽ ഒരു ജലപ്രളയത്തിലൂടെ ഈ സമൂഹത്തെ, മുസ്ലിം ഉമ്മത്തിനെ മൊത്തത്തിൽ നശിപ്പിക്കരുത്, അതും അല്ലാഹു നൽകി. മൂന്നാമതായി റസൂലുള്ള പറഞ്ഞു, അവരുടെ ആക്രമണശേഷി അവർ പരസ്പരം പ്രയോഗിക്കുന്ന സ്ഥിതി ഉണ്ടാക്കരുത്. അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രാർത്ഥന, മനഅനീഹ, എന്റെ റബ്ബ് എനിക്ക് നൽകിയതുമില്ല, അത് അല്ലാഹു തടഞ്ഞു. ഈ കാര്യം ഈ സനദിലൂടെയും വന്നിരിക്കുന്നു. ഇത് റസൂലുള്ളാന്റെ പ്രവചനം പുലർന്നുകൊണ്ടേയിരിക്കുക. ഇത് ഇസ്തിംറാർ എന്നൊരു കാര്യമാണ്. റസൂലുള്ളാന്റെ കാലശേഷം തോന വൈകാതെ നാല് ഖുലഫാക്കളിൽ മൂന്ന് പേരും എങ്ങനെ മരണപ്പെട്ടത്? രക്തസാക്ഷി മരിക്കുകയാണ്, മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടാകും. മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മരിക്കുന്നതോടുകൂടി ആകെക്കൂടെ ഫിത്നത്തുൽ കുബ്ര, വമ്പിച്ച ഫിത്നയായി. അവരുടെ ബഅസുഹും ബൈനഹും ശദീദ്, പരസ്പരം അവരുടെ പരാക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം പ്രയോഗിക്കാൻ തുടങ്ങി. അവിടെ നിന്നിങ്ങോട്ട് ഇസ്ലാമിക ചരിത്രം ഇതുവരെ എടുത്തു നോക്കിയാൽ അത് ഇടവേളകളിൽ ഈ പറയുന്ന കാര്യം ആവർത്തിക്കപ്പെടുന്നത്, ചരിത്രം ആവർത്തിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. വലിയ ഫിത്നയാണ്. മുസ്ലിങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ ഒന്ന് ബുഗാത്ത് അതിക്രമികളോട് അള്ളാഹു യുദ്ധം നടത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ള സുന്നത്ത് പ്രകാരമുള്ള ഒരു യുദ്ധം, അത് മാത്രമേ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. ഖവാരിജുകൾ പോലെയുള്ളവരോട് നടത്തിയിട്ടുള്ള യുദ്ധം, എന്നാൽ അത് സുന്നത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കും, അതിന് വ്യക്തമായ രേഖയുണ്ടായിരിക്കും. അതല്ലാതെ ഇജ്തിഹാദിന്റെ തഅ്വീലിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ പരസ്പരം നടത്തുന്ന ഏതൊരു യുദ്ധവും അത് ഖിതാലു ഫിത്നത്തിൻ, ഫിത്നയുടെ യുദ്ധമായിരിക്കും. അങ്ങനെയുള്ള ഫിത്നയുടെ യുദ്ധങ്ങൾ ഇജ്തിഹാദിന്റെയും തഅ്വീലിന്റെയും അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം സംഘടിച്ചു നിൽക്കുകയും യുദ്ധം നടത്തുകയും ചെയ്തിട്ടുള്ള അത്തരം ഫിത്നയുടെ യുദ്ധങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ ധാരാളം കഴിഞ്ഞു പോയിട്ടുണ്ട്. ചിലത് അധികാരത്തിന് വേണ്ടിയാകും, ചിലത് മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടിയാകും. അത് നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് ഫിത്നയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഖിയാമത്ത് നാളിന്റെ മുമ്പ് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം കഴിഞ്ഞ് വിയോഗത്തിന് ശേഷം തോനക്കഴിയുന്നതിന് മുമ്പ്, കൂടുതൽ കഴിയുന്നതിന് മുമ്പ് ഈ ഫിത്ന തുടങ്ങി. ഏതാണ് ആ ഫിത്ന? ബഅ്സുഹും ബൈനഹും ശദീദ്, പരസ്പരമുള്ള അവരുടെ പ്രത്യാക്രമണം, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ അവരുടെ ആക്രമണ ശേഷി പ്രയോഗിക്കുന്നു എന്നത്, അത് ഫിത്നയാണ്. അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള യുദ്ധം, ശരഅ് നിയമമാക്കിയിട്ടുള്ള യുദ്ധം, ഒന്ന് അമുസ്ലിങ്ങളോടുള്ള യുദ്ധമാണ്. അതിന് പ്രത്യേകമായ ഷുറൂത്തുകളുണ്ട്. ആ ഷുറൂത്തുകൾ, നിബന്ധനകൾ പൂർത്തീകരിച്ചാൽ ആ യുദ്ധം നടത്തണം, അത് ജിഹാദാണ്. രണ്ടാമത്തേത് അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചു തന്നിട്ടുള്ള മുഖാത്ത്, അതിക്രമം ചെയ്യുന്നവരോടുള്ള ഒരു യുദ്ധമുണ്ട്. ശരീഅത്തിനെ തള്ളിപ്പറയുന്ന, ശരഅിനെ തള്ളിപ്പറയുന്ന, ശരീഅത്ത് കാറ്റിൽ പറത്തുന്ന ആളുകളോട് ചിലപ്പോൾ ഭരണാധികാരിക്ക് യുദ്ധം നടത്തേണ്ടി വരും. വഇൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഖത്തതലു ഫാസ്ലിഹു ബൈനഹുമാ ഫഇൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റാ ഫഖാതിലുൽ ലതീ തബ്ഗി ഹത്താ തഫിയ ഇലാ അംരില്ലാ. മുസ്ലിങ്ങളിൽപ്പെട്ട രണ്ട് വിഭാഗം, അവർ അഭിപ്രായ വ്യത്യാസമുണ്ടായി യുദ്ധത്തിലെത്തിയാൽ, ആ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നതോടുകൂടി അല്ലെങ്കിൽ കലാപത്തിലേക്ക് അവർ നീങ്ങുമ്പോൾ അവർക്കിടയിൽ നിങ്ങൾ ഇസ്ലാഹ് നടത്തണം. എന്നിട്ട് ഇസ്ലാഹ് നടത്തിയതിന് ശേഷം ഒരു കക്ഷി ആ ഇസ്ലാഹ് ലംഘിക്കുകയും എന്നിട്ട് മറുകക്ഷിയെ ആക്രമിക്കുകയും ചെയ്താൽ ഫഇൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റാ ഫഖാതിലുൽ ലതീ തബ്ഗി, അതിക്രമത്തിന് മുതിർന്നിട്ടുള്ള ആ കക്ഷിയോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. ഹത്താ തഫിയ ഇലാ അംരില്ലാ, അള്ളാഹുവിന്റെ കൽപ്പനയിലേക്ക് അവർ മടങ്ങി വരുന്നത് വരെ. ഖവാരിജുകൾ ഇതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവര് ശരീഅത്തിന്റെ, അള്ളാഹുന്റെ കൽപ്പന തള്ളി വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും അവരുടെ ഇഷ്ടാനുസരണം വ്യാഖ്യാനിച്ചു. എന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബിനെതിരെ യുദ്ധം നടത്തി, മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെതിരെ യുദ്ധം നടത്തി. അങ്ങനെ വരുമ്പോൾ അവര് മുഖാത്തുകളാണ്, അവര് ശരീഅത്തിൽ നിന്ന് പുറത്തുപോയിട്ടുള്ള ആളുകളാണ്. അവരോട് യുദ്ധം നടത്താം, അത് സുന്നത്തനുസരിച്ചുള്ള, തെളിവനുസരിച്ചുള്ള വ്യക്തമായ യുദ്ധമാണ്. എന്നാൽ അല്ലാത്ത യുദ്ധങ്ങൾ മുസ്ലിങ്ങൾ നടത്തിയാൽ, ആ യുദ്ധങ്ങൾ, അത് തഅ്വീലിന്റെ വ്യാഖ്യാന പഴുതിലൂടെയാണ് യുദ്ധത്തിന് വരുന്നത്. ഇജ്തിഹാദ് അതുപോലെ തന്നെ ഓരോ കക്ഷിയും അവരുടേതായ ഇജ്തിഹാദിന്റെ ഫലങ്ങളിലൂടെയാണ് അവർ യുദ്ധത്തിനൊരുങ്ങുന്നത്. അതിന് വ്യക്തമായ തെളിവ് അവർക്കില്ല. ഇജ്തിഹാദും തഅ്വീലും മാത്രമാണുള്ളത്. അത് ഖിതാലു ഫിത്നത്തിൻ, അത് ഈ ഉമ്മത്തിനുള്ള ഒരു പരീക്ഷണമാണ്, ഫിത്നയാണ്. അത്തരം യുദ്ധങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറണം. എന്തിനാണ് ഈ കാര്യം പറയുന്നത്? രണ്ട് മുസ്ലിങ്ങൾ, രണ്ട് മുസ്ലിം വിഭാഗങ്ങൾ, രണ്ട് മുസ്ലിം രാജ്യങ്ങൾ അവർ തമ്മിൽ ഒരു കലാപത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിൽ നമ്മൾ കക്ഷി ചേരേണ്ടവരല്ല. ഇസ്ലാഹുണ്ടാക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ തഅ്വീല് കൊണ്ട് ഓരോരുത്തരും അവനവന്റെ തഅ്വീല് നടത്തുന്നു, ഓരോരുത്തരും അവന്റെ ഇജ്തിഹാദുണ്ട്, അതിന്റെ പേരിൽ പരസ്പരം യുദ്ധം നടത്തിയാൽ അതാണ് ഖിതാലു ഫിത്നത്തിൻ. ആ ഫിത്നതിയുടെ യുദ്ധത്തിൽ നിന്നൊരു മുസ്ലിം മാറുന്നതിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകൂട്ടി തന്നെ ഈ കാര്യങ്ങൾ നമുക്ക് താക്കീത് ചെയ്തിട്ടുള്ളത്, ഫിത്നയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി. ഇനി അടുത്ത അധ്യായം, ബാബു ഇഖ്ബാരിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസഹ്ബിഹി വസല്ലം ഫീമാ യകൂനു ഇലാ ഖിയാമിസ് സാഅ. ഇങ്ങനെ വരാനിരിക്കുന്ന ഫിത്നകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി നമുക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇലാ ഖിയാമിസ് സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെ ഈ ഉമ്മത്തിനുമേൽ വരാനിരിക്കുന്ന എല്ലാ ഫിത്നകളെ കുറിച്ചും, ചെറുതാകട്ടെ ചെറുത്, വലുതാകട്ടെ വലുത്, തുടർന്ന് തുടർന്ന് വരുന്നതാകട്ടെ അങ്ങനെയുള്ളത്, ഇടക്കിടക്ക് വരുന്നതാകട്ടെ അങ്ങനെയുള്ളത്, വേഗത്തിൽ വരുന്നതാകട്ടെ അങ്ങനെയുള്ളത്, ഖിയാമത്ത് നാളിനോട് അടുത്തുള്ളവയാകട്ടെ അത്, ഖിയാമത്ത് നാളിൽ നിന്ന് അല്പം അകത്തുള്ളവയാകട്ടെ അവ,
അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ബാധിക്കുന്ന കുടുംബത്തിലും തന്റെ ഭാര്യയിലും തന്റെ മക്കളിലും തന്റെ അയൽപ്പക്കങ്ങളിലും ഒക്കെ സംഭവിക്കുന്ന ചെറിയ ഫിത്നകളാകട്ടെ അത്, അല്ല ഉമ്മത്തിനെ മൊത്തമായി ബാധിക്കുന്ന വലിയ ഫിത്നകളാകട്ടെ അത്, എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുൻകൂട്ടി അറിയിപ്പ് നൽകിയിട്ടാണ് പോയിട്ടുള്ളത്. എന്തിനാണ് ഈ ഫിത്നകളെ കുറിച്ച് അറിയിപ്പ് നൽകുന്നത്? മുസ്ലിമീങ്ങൾക്ക് താക്കീത് ചെയ്യുന്നത് ആ ഫിത്ന മുൻകൂട്ടി അറിയിച്ചാൽ അതിലേക്ക് അവർ പോകില്ല, പോകാതിരിക്കാൻ വേണ്ടിയാണ്. വലിയ ഹദറു അവര് സൂക്ഷിക്കാൻ വേണ്ടിയാണ്. ബാബ് ഇഖ്ബാരിൻ നബിയ്, ഈ അധ്യായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന കാര്യം തെളിവ് സഹിതം നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള അധ്യായമാണ്. എന്താണ് റസൂലുള്ള നമുക്ക് അറിയിപ്പ് നൽകിയിട്ടുള്ളത്? ഫീമാ യകൂനു, ഉണ്ടാകാൻ പോകുന്നതെല്ലാം. ഉണ്ടാകാൻ പോകുന്നതെല്ലാം എന്ന് പറഞ്ഞാൽ മുഖ്യമായി ഉദ്ദേശിക്കുന്നത് മിനൽ ഫിത്ന, കാരണം ഇത് ഫിത്നയുടെ അധ്യായമാണ്, ഫിത്നയെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. അശറാത്തു സാഅ, ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെല്ലാം, അത് ഫിത്നയിൽപ്പെട്ടതാകാം, അശറാത്തു സാഅത്തിലും കൂടി ഉൾപ്പെടുത്താവുന്നവയാകാം, ചിലപ്പോഴല്ല ഫിത്നയല്ലാത്ത ചില സന്തോഷകരമായ വാർത്തകൾ അതുമാവാം, രണ്ടും ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ്. അത് ഫിത്നണ്ടാകാം, ഫിത്നയെ സംബന്ധിച്ചുള്ള പിന്നെ ഇഖ്ബാറുണ്ട്, സന്തോഷകരമായ ബശായറുകളെ കുറിച്ചുള്ള കാര്യങ്ങളും ഇതിലുണ്ട്. ഫിത്ന എന്ന് പറഞ്ഞാൽ വെറും ഫിത്നയാകാം, അല്ലെങ്കിൽ ഖിയാമത്ത് നാളിന്റെ അടയാളമായി എണ്ണിയിട്ടുള്ള ഫിത്നയുമാകാം. ഇതെല്ലാം ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയാണ് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്, അവയെക്കുറിച്ചുള്ള അറിയിപ്പ് അവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ളത്. ഖാല ഇമാം അൽ ഹാഫിദ് അബുൽ ഹുസൈൻ അൽ മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ് റഹിമഹുല്ലാ ഹദ്ദസനി ഹർമലത്ത് ബിൻ യഹ്യ അത്തജീബിയു التجيبي قال أخبرنا ابن وهب قال أخبرني يونس عن ابن شهاب أن أبا إدريس الخولاني كان يقول قال حذيفة بن اليمان والله إني لأعلم الناس بكل فتنة هي كائنة فيما بيني وبين الساعة وما بي الا ان يكون رسول الله صلى الله عليه وسلم اسر الي في ذلك شيئا لم يحدثه غيري ولكن رسول الله صلى الله عليه وسلم قال وهو يحدث مجلسا انا فيه عن الفتن فقال رسول الله وهو يعد الفتن منهن ثلاث لا يكدن يذرن شيئا ومنهن فتن كرياح الصيف منها صغار ومنها كبار قال حذيفة فذهب أولئك الرهط كلهم غيري حديث سند آتي ما إمام مسلم فرنجو حرملة بن يحيى അദ്ദേഹത്തിന് ഇബ്നു വഹബ് കൊടുത്തു, അദ്ദേഹത്തിന് യൂനുസ് കൊടുത്തു, അദ്ദേഹം അബൂ ഇദ്രീസ് ഹൗലാനിയിൽ നിന്ന് വാങ്ങി. അബൂ ഇദ്രീസ് ഹൗലാനിയാണ് പറയുന്നത് ഹുദൈഫത്ത് ബിനുൽ യമാൻ അദ്ദേഹം പറഞ്ഞു. എന്താ ഹുദൈഫത്ത് ബിനുൽ യമാൻ പറഞ്ഞത്? വല്ലാഹി, ഖസം ചെയ്തിട്ടാണ് പറയുന്നത്. ഖസം ചെയ്യുന്നത്, സത്യം ചെയ്യുന്നത് ഹദീസ് ഉദ്ധരിക്കുമ്പോൾ, ചിലപ്പോൾ ചില പ്രത്യേകമായ ഇൽമുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഖസം ചെയ്യുക എന്നുള്ളത് അതിന്റെ ഉസ്ലൂബിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രത്യേകമായ ചില വാർത്തകൾ, പ്രത്യേകമായ ചില ഇൽമുകൾ, ഖബറുകൾ തന്റെ അസ്വഹാബിയങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഖസം ചെയ്തിട്ടാണ് പറഞ്ഞു കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഹുദൈഫത്ത് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുന്നു, ജനങ്ങളിൽ ഇപ്പോൾ ഏറ്റവും അറിവുള്ള ആള് ഞാനാണ്, ബികുല്ലി ഫിത്നത്തിൻ, എല്ലാ തരം ഫിത്നകളെ കുറിച്ചും.
ഹിയ കായിനതുൻ ഫീമാ ബൈനി വബൈന സഅ,
ആ ഫിത്ന ഉണ്ടാകുന്നതാണ്, ഉണ്ടാകാൻ പോകുന്നതാണ് എന്റെയും ഖിയാമത്ത് നാളിന്റെയും ഇടയിൽ.
ഹുദൈഫത്ത് ബിനുൽ യമാൻ ജീവിക്കുന്ന ആ സമയം തൊട്ട് ഖിയാമത്ത് നാൾ വരെയുള്ള കാലയളവിൽ ഉണ്ടാകാനിരിക്കുന്ന എല്ലാ ഫിത്നകളെക്കുറിച്ചും ഏറ്റവും സൂക്ഷ്മമായി അറിയുന്ന ആൾ മനുഷ്യരുടെ കൂട്ടത്തിൽ ഞാനാണ് എന്നദ്ദേഹം സത്യം ചെയ്തുകൊണ്ടുണർത്തുന്നു. അത്
വലൈസ തകാസുറൻ ബിൽ ഇൽം, ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു തകാസുർ നടത്തുകയല്ല ചെയ്യുന്നത്,
അത്രയും ഇൽമ് തനിക്കുണ്ട് എന്നുള്ള തകാസുർ താൻ പോരിമ പറയല്ല ചെയ്യുന്നത്.
മറിച്ച് എന്താണ് ആ വാക്കിന്റെ അർത്ഥം?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആ കാര്യം പൂർണമായി കേട്ട ആളുകൾ മരണപ്പെട്ടു പോയി, ഇനി ആ കൂട്ടത്തിൽ നിന്ന് അവശേഷിക്കുന്നത് ഞാൻ മാത്രമാണ്.
അത് താഴെ വായിക്കുമ്പോൾ നിങ്ങൾക്കത് പൂർണ്ണമായി ബോധ്യപ്പെടും.
വമാബി, അങ്ങനെ ആർക്കെങ്കിലും തോന്നാതിരിക്കാൻ വേണ്ടി, ദർ അല്ലിത്തുഹുമ, ആ തെറ്റിദ്ധാരണ അകറ്റാൻ വേണ്ടി ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുന്നു,
വമാബി ഇല്ലാ അൻ യകൂന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസറ ഇലയ്യ ഫീ ദാലിക ശൈഅൻ,
അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ജനങ്ങളുടെ കൂട്ടത്തിൽ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന, സംഭവിക്കാൻ പോകുന്ന എല്ലാ ഫിത്നകളെക്കുറിച്ചും ഏറ്റവും അറിവുള്ളത് ഞാനാണ് എന്ന് പറയുന്നത് എനിക്കായി തീർന്നിട്ടുള്ളത്,
അയ്യക്കൂന റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസറ ഇലയ്യ, എന്നോട് സ്വകാര്യമായി പറഞ്ഞതുകൊണ്ടല്ല,
നബി എന്നോട് സ്വകാര്യമായി പറഞ്ഞതുകൊണ്ടല്ലാതെ,
ഫീ ദാലിക ശൈഅൻ, ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒന്ന് എന്നോട് സ്വകാര്യം പറഞ്ഞതുകൊണ്ടല്ല,
ലം യുഹദ്ദിസുഹു ഗൈരി,
ആ കാര്യം ഞാനല്ലാത്ത മറ്റൊരാളോടും റസൂലുള്ള പറഞ്ഞിട്ടില്ല, എന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ,
അങ്ങനെയുള്ള ഒരു കാര്യമായതുകൊണ്ടല്ല ഞാൻ അങ്ങനെ പറയുന്നത്.
അവിടെ രണ്ട് വിഷയമുണ്ട്,
ഒന്ന് ഞാനിത് തകാസുറിന് വേണ്ടി പറയല്ല എന്നും, രണ്ട് അദ്ദേഹത്തിന് മാത്രമായി ഒരു സ്വകാര്യം ഇത്രയുടെ വിഷയത്തിൽ റസൂലുള്ള നൽകിയിട്ടില്ല എന്നും.
ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത ഉണ്ട്,
മറ്റു സ്വഹാബിമാർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത ചില സ്വകാര്യങ്ങൾ അറിയിച്ചിട്ടുള്ള ആളാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു.
അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേര് തന്നെ സ്വാഹിബു സിർരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
റസൂലുള്ളാന്റെ സ്വകാര്യ സൂക്ഷിപ്പുകാരൻ എന്നാണ്.
പല കാര്യങ്ങളെക്കുറിച്ചും
എല്ലാവരോടും പറയേണ്ടതില്ലാത്ത, എന്നാൽ മറ്റാരോടെങ്കിലും ഒരു കാര്യം അത് പറഞ്ഞിരിക്കേണ്ടതുണ്ട് മുൻകൂട്ടി, അങ്ങനെയുള്ള കാര്യങ്ങൾ നബി അറിയിക്കാറുള്ളത് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെയാണ്.
കാരണം അദ്ദേഹം സ്വഹാബികളുടെ കൂട്ടത്തിൽ വളരെ ഉത്തമനാണ്,
വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ഒരാളാണ്,
സ്വകാര്യം പറയാൻ പറ്റുന്ന ഒരാളാണ്.
എത്ര ആളുകളുണ്ട് അവരോട് സ്വകാര്യം പറഞ്ഞാൽ
അത് സ്വകാര്യമായി നിലക്കൊള്ളില്ല,
അത് നോട്ടീസ് പോലെ പ്രചരിക്കും.
പക്ഷെ ചില ആളുകളുണ്ട് അവരോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വകാര്യം സ്വകാര്യമാണ്,
അയാളുടെ മനസ്സിൽ നിന്ന് മറ്റൊരാളിലേക്ക് അത് പോകില്ല.
രണ്ടു തരക്കാരാണ് ആൾക്കാർ,
ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, കെട്ടിയവളോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, ബാക്കി അവളെടുത്തോളും പറഞ്ഞു
ഒന്നായിട്ട് പറയും,
അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്.
വേറെ ചിലർ പറയും ആ സ്വകാര്യമാണെങ്കിൽ എന്നോട് പറയേണ്ട, എനിക്ക് സൂക്ഷിക്കാൻ കഴിയില്ല, ഞാനത് അറിയാതെ പറഞ്ഞു പോകും.
അയാൾക്ക് തന്നെ അയാൾ സ്വകാര്യം സൂക്ഷിക്കുന്ന ഒരാളാണ് എന്ന് തോന്നാത്ത ആളുകളുണ്ട്.
വേറെ ചില ആളുകളുണ്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാരോടും പറഞ്ഞു,
പറഞ്ഞാൽ ഇത് സ്വകാര്യമാണ് പറയരുത് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ സൂക്ഷിക്കും,
എന്നാലും അത് ചാടും, വല്ലപ്പോഴും അത്രക്കാരുണ്ടത്.
എന്നാൽ സൂക്ഷ്മമായി അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മുഹത്തമനായ ആളുകൾ അത് രണ്ടും മൂന്നൊക്കെ ഉണ്ടാകുള്ളൂ,
തോന്ന ആൾക്കാരുണ്ടാവില്ല.
ഹുദൈഫ റളിയല്ലാഹു അൻഹു സ്വഹാബികളുടെ കൂട്ടത്തിൽ സ്വകാര്യം ഏൽപ്പിക്കാൻ പറ്റിയ ആളായിരുന്നു.
അതുകൊണ്ട് തന്നെ മുനാഫിഖീങ്ങൾ ആരാണ്
ആർക്കും വേറിച്ചറിയാൻ പറ്റൂല.
വേഷം മുസ്ലിങ്ങൾ അതേ വേഷമാണ്
അവർ ചെയ്യുന്നത്, മുസ്ലിങ്ങളെ പോലെ തന്നെയാണ്.
റസൂലുള്ളാഹിന്റെ തൊട്ടടുത്ത് അവർ ഇരിക്കുന്നുണ്ടാകും,
എല്ലാറ്റിലും അവരുണ്ടാകും.
പക്ഷേ ആരാ മുനാഫിഖ്?
കൊറേ ആണ്ട് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും അവരുടെ നാവിൽ നിന്ന് ചാടിക്കിട്ടുമ്പോഴാണ് അവൻ മുനാഫിഖാണ് എന്നറിയാം.
അതുവരെ മുനാഫിഖാണെന്ന് മനസ്സിലാക്കാൻ നബിക്ക് പോലും പറ്റുന്നില്ല. ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വഹി അറിയിച്ചു കൊടുത്തു, മുഹമ്മദേ ഇന്ന വ്യക്തി എക്സ് വൈ സെഡ് ഇന്ന ആളുകൾ അവര് നിഫാഖുമായിട്ടാണ് നടക്കുന്നത്, നിന്നെ അവര് കബളിപ്പിച്ച് കളയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വഹയ് ആളുകളോട് പറയേണ്ടതല്ല, പ്രബോധനം ചെയ്യാനുള്ള കാര്യമല്ല അത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അല്ലാഹു അറിയിച്ചിട്ടുണ്ട് എന്നതിന് ഒരു സാക്ഷി വേണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈഫത്ത് ഇബ്നുൽ യമാനിനെ വിളിച്ചു, തന്റെ സ്വകാര്യ സൂക്ഷിപ്പുകാരനാണ്, ഇന്നവരിന്നവരെ കുറിച്ചെല്ലാം അല്ലാഹു എനിക്ക് അവര് മുനാഫിഖുകളാണെന്ന് അറിയിപ്പ് നൽകിയിട്ടുണ്ട്, മനസ്സിൽ വെച്ചാൽ മതി, ആരോടും പറയണ്ട. അങ്ങനെ മുനാഫിഖുകൾ ആരൊക്കെ എന്നുള്ളത് റസൂലുള്ളാഹിക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന വാർത്ത കേട്ടപ്പോ ഓരോരുത്തരും ബേജാറാകാൻ തുടങ്ങി. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഈമാൻ പരീക്ഷിക്കപ്പെടുന്ന ഒരു ഘട്ടം കൂടിയാണിത്. എന്റെ അടുക്കൽ നിഫാഖ് ഉണ്ടോ ഇല്ലേ? ഇദാ ഹദ്ദസ കദബ്, സംസാരിച്ചാൽ കളവ് പറയും, ലക്ഷണമാണ്. അപ്പൊ ഒരു കളവ് എപ്പോഴെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിഫാഖ് വന്നില്ലേ, ഞാൻ മുനാഫിഖായോ പേടി തുടങ്ങും. വൈദാ വഅദ അഖ്ലഫ്, വാഗ്ദാനം ചെയ്താൽ അത് ലംഘിക്കും. ചിലപ്പോ വാഗ്ദാനം ലംഘിച്ചതായിരിക്കൂല, വ്യാഖ്യാനിച്ചിട്ട് അത് ലംഘിച്ചതാക്കി തീർക്കാൻ പറ്റും. അങ്ങനെ ചില കാര്യങ്ങൾ നടക്കും, അപ്പോഴും അയാൾ ബേജാറാകാൻ തുടങ്ങും. അതുപോലെ തന്നെ വൈദുമിനഹാൻ, ഏതെങ്കിലും ഒരു കാര്യം വിശ്വസിച്ചേൽപ്പിച്ചാൽ അത് സത്യസന്ധമായി കൈകാര്യം ചെയ്യില്ല, അതിലെന്തെങ്കിലും തട്ടിപ്പും ചതിയും ചെയ്തേക്കും. വൈദാഹാസ്വമഫജർ, അയാൾ തർക്കിക്കുകയാണെങ്കിൽ അനാവശ്യമായ വാക്കുകൾ വിളിച്ചു പറയും, തെമ്മാടിത്തം പറയും. ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളായിട്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉന്നതരായ സഹാബികൾ പോലും ഈ സന്ദർഭത്തിൽ ഭയപ്പെടുകയാണ് ചെയ്തത്. ഇബ്നു അബീ മുലൈക പറയുന്നു, റസൂലുള്ളാഹിന്റെ സഹാബികളിൽ നിന്ന് 30 സഹാബത്തിനെ ഞാൻ കണ്ടു, അവരുമായി ഞാൻ പേഴ്സണലി സംസാരിച്ചു, ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള 30 സഹാബിമാർ. കുല്ലുഹും യഖാഫൂന നിഫാഖ അലാ നഫ്സിഹി, അവരിൽ ഒരാള് പോലും എന്റെ അടുക്കൽ കാപ്പട്യം വരുന്നില്ല എന്ന കാര്യത്തിൽ നിർഭയമായിരിക്കുന്നവരായിരുന്നില്ല, എനിക്ക് നിഫാഖ് വരുമോ എന്ന് ഭയപ്പെടുന്നവരായിരുന്നു. അങ്ങനെ നിഫാഖിനെ ഭയപ്പെടുക എന്നുള്ളത് വദാഖ സ്വരീഹുൽ ഈമാൻ, അത് ഈമാനിന്റെ ലക്ഷണമാണ്. ചിലപ്പോ നമുക്കങ്ങനെ ഉണ്ടാകും, ചില കാര്യങ്ങൾ വരുമ്പോ അത് തെറ്റാണെന്ന് നമുക്കറിയാം, പക്ഷെ എന്റെ അടുക്കൽ നിന്നത് വന്നു പോയോ എന്നുള്ള പേടി. ഒരിക്കൽ സഹാബികൾ സഹാബത്തിൽപ്പെട്ട ചിലര് വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ ചില നേരത്ത് ഞങ്ങളുടെ മനസ്സിൽ ചില കാര്യങ്ങൾ തോന്നും, ആ കാര്യങ്ങൾ എന്ത് എന്ന് അങ്ങയോട് പറയാൻ പോലും മറ്റൊരാളോട് താങ്കളോട് മറ്റൊരാളോട് പറയാൻ പോലും ഞങ്ങൾക്ക് ധൈര്യം തരില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ തോന്നും, അത് ഞങ്ങളുടെ ഈമാനിനെ അത് നശിപ്പിച്ചു കളയുമോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവ തജിദൂനനാലി, അങ്ങനെ മറ്റൊരാളോട് പറയാൻ പറ്റാത്തത് എന്ത് നിങ്ങൾ അതിനെ കുറിച്ച് കരുതുന്നുണ്ട് അല്ലേ? അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? മനസ്സിലൊരു ചിന്ത വന്നു, മനസ്സിലൊരു ഒരു ചിന്ത ഇങ്ങനെ കടന്നുപോയി, ആ ചിന്ത വന്നപ്പോ നിങ്ങൾ പേടിക്കുന്നു, അങ്ങനെ ഒരു ചിന്ത വരരുതായിരുന്നു, അത് മിണ്ടാൻ പാടില്ല ഒരാളോടും, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്. അങ്ങനത്തെ ചിലത് ചിലപ്പോ ചില ചിന്ത വരും, ആ ചിന്ത വന്നാൽ അത് ആരോടും പറയാൻ ഞങ്ങൾ ധൈര്യപ്പെടില്ല, മിണ്ടരുത് എന്ന് ഞങ്ങൾക്ക് തോന്നും. അപ്പ റസൂലുള്ള പറഞ്ഞു, ദാക സ്വരീഹുല്ലീമാൻ, അത് ഈമാൻ, സ്വരീഹായ വ്യക്തമായ ഈമാൻ ഉണ്ട് എന്നതിന്റെ ലക്ഷണമാണത്. അപ്പൊ നിഫാഖിനെ ഭയപ്പെടുക എന്നുള്ളത് മുഅ്മിനിന്റെ ലക്ഷണമാണ്. എന്നാൽ മുനാഫിഖുകൾക്ക് നിഫാഖിനൊരു ഭയം ഉണ്ടാവില്ല. മുനാഫിഖായ ഒരാളാണെങ്കിൽ അയാൾക്ക് അതൊരു ഭയം ഉണ്ടാവില്ല. അയാൾ കളവ് ഒന്ന് പറഞ്ഞാൽ പിന്നെ കളവ് പറയാൻ മത്സരിക്കുക ചെയ്യാം, ഒരുത്തനെ പറ്റിച്ചാൽ ഇനി ഇതേ സ്റ്റൈലിൽ അല്ലെങ്കിൽ വേറെ രൂപത്തിൽ മറ്റൊരുത്തനെ ഇങ്ങനെ പറ്റിക്കാന്നുള്ള പരീക്ഷണമായിരിക്കും. മറിച്ച് ഒരു മുഅ്മിനും മുനാഫിഖും തമ്മിലുള്ള വ്യത്യാസം അങ്ങനത്തെ അതിന്റെ ലക്ഷണങ്ങളിൽ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അതോടുകൂടി ഇദ്ദേഹം അസ്വസ്ഥമാവുകയും ഞാൻ മുനാഫിഖായിപ്പോയോ എന്ന് ഭയപ്പെടുകയുമാണ് ചെയ്യാൻ. ഇത് നേരെ മറിച്ചാണ്. മറിച്ച് ഇതൊരു പരീക്ഷണമാക്കിയിട്ട് ഇതേമാതിരി ഇനി എങ്ങനെ പറ്റാൻ പറ്റും എന്നുള്ളതാണ് ഒരു മുനാഫിഖ് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഇതുപോലുള്ള സ്വകാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ള സ്വകാര്യം എന്നെ അറിയിച്ചതിന്റെ ഭാഗമായി ഒന്നും ഈ വിഷയത്തിൽ നിങ്ങളോട് പറയാത്ത, മറ്റു സഹാബത്തിനോട് പറയാത്ത ഒരു കാര്യം എന്നോട് പറഞ്ഞു തന്നിട്ടില്ല. അതാണ് പറയുന്നത്. അപ്പോ ഒന്ന് ഞാനിത് തക്കാസുറിന് വേണ്ടി പറയുന്നതല്ല, രണ്ട് എന്നോട് മാത്രം സാഹിബ് സിർ എന്ന വസ്ഫിൽ, സാഹിബ് സിർ എന്ന സിഫത്തിൽ, ആ ക്വാളിറ്റി ഉള്ള ഒരാൾ എന്നർത്ഥത്തിൽ റസൂലുള്ള എന്നിക്ക് മാത്രമായി പറഞ്ഞ ഒരു കാര്യവും ഫിത്നയുമായി ബന്ധപ്പെട്ട വിഷയത്തിലില്ല. മറിച്ച് ഞാൻ മാത്രമാണ് ഫിത്നയെക്കുറിച്ച് ഖിയാമത്ത് നാൾ വരെ ഇനി വരാൻ പോകുന്ന മുഴുവൻ ഫിത്നയെക്കുറിച്ചും കൂടുതൽ അറിവുള്ള ആള് എന്ന് പറഞ്ഞിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, അവിടുന്ന് പറഞ്ഞു, വഹുവ യുഹദ്ദിസു, റസൂലുള്ളാ ദീൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്, മജ്ലിസൻ ഒരു സദസ്സിൽ വെച്ചുകൊണ്ട്, അന ഫീഹി ആ മജ്ലിസിൽ ഞാനും ഉണ്ടായിരുന്നു, ഞാനടക്കമുള്ള സഹാബിമാരുടെ ഒരു മജ്ലിസിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്നയെക്കുറിച്ച്, ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന എല്ലാ ഫിത്നകളെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അനിൽ ഫിത്തൻ, ഫിത്നകളെക്കുറിച്ച്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതെങ്ങനെ സാധിക്കുക, ഒരു മജ്ലിസ് കൊണ്ട് എങ്ങനെ ഖിയാമത്ത് നാൾ വരെ നടക്കാൻ പോണ കാര്യം ഇന്നും പറയാം? അത് നടക്കും, അത് നടക്കും. കാരണം കലാം എന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കലാം എന്ന് പറഞ്ഞാൽ, അലാവ ഇന്നി ഊതീതു ജവാമിഉൽ കലിം, ജവാമിഉൽ കലിം അർത്ഥസമ്പൂർണമായ ആശയധാരാളിത്തമുള്ള വളരെ ചുരുങ്ങിയ വാക്കിൽ എല്ലാം ഉൾപ്പെടുത്തുന്ന സാഹിത്യ സമ്പുഷ്ടി എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട്. അപ്പോ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന കാര്യങ്ങളെ, ഫിത്നയുടെ എല്ലാ കാര്യങ്ങളെയും ബാബുകളാക്കിയിട്ട്, ഓരോ ഇനത്തിൽപ്പെടുന്നത് ഓരോന്നാക്കിയിട്ട് ചുരുക്കിയാണ് പറയാൻ പറ്റും. അപ്പൊ ഒരു മജ്ലിസിൽ അത് തീർക്കുക എന്നുള്ളത് പ്രയാസമല്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കൊടുത്തിട്ടുള്ള അൽ ഫിത്നു വഅശ്റാത്തു സാഅഹ്, ഫിത്നകളെയും അശ്റാത്തു സാഅത്തിനെയും കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ മൊത്തം നമുക്ക് വേണമെങ്കിൽ സംഗ്രഹിച്ച് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചുരുക്കാൻ പറ്റും. വചനത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, ഒരേ ഇനത്തിൽപ്പെട്ടതിനെ ഒന്നായിട്ട് അങ്ങോട്ട് ചുരുക്കിക്കാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിന്റെ പ്രത്യേകത, നബി മാ കാന യസ്റുത്, നീട്ടി പരത്തി പോകുന്ന ഒരാളല്ല നബി, ബൽ യുറത്തിലുഹു തർതീല, മറിച്ച് റസൂലുള്ളാന്റെ കലാം തർതീലായിരിക്കും, ചുരുക്കി ചുരുക്കി ചുരുക്കിയാണ് കൊണ്ട്. അപ്പൊ ഖിയാമത്ത് നാൾ വരെ വരാനുള്ള എല്ലാ കാര്യത്തെയും ക്യാപ്സ്യൂൾ ടൈപ്പാക്കിയിട്ട് പെട്ടെന്ന് കിട്ടും. എൻട്രൻസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. ചിലപ്പോ ഒരു വർഷം പ്ലസ് വണ്ണിൽ അല്ലെങ്കിൽ പ്ലസ് ടുവിൽ പഠിച്ചത് മുഴുവനും രണ്ട് മണിക്കൂറത്തെ ഒരു സെഷനിൽ ഒരു സാർ അവർക്ക് തീർത്തു കൊടുക്കും. അങ്ങനെ ചുരുക്കിക്കൊടുക്കും, ക്യാപ്സ്യൂൾ ആക്കി കൊടുക്കുന്ന രൂപ അതാണ്. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മജ്ലിസിൽ വെച്ചിട്ട് ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന ചെറുതും വലുതുമായ ഫിത്നകൾ, അതുപോലെ തന്നെ ഖിയാമത്ത് നാളിനോട് അടുത്തതും അതുപോലെ തന്നെ ഖിയാമത്ത് നാളിൽ നിന്ന് അകന്നു നിൽക്കുന്നതുമായ ഫിത്നകൾ, അതുപോലെ തന്നെ ഒരു മനുഷ്യനെ വ്യക്തിപരമായി ബാധിക്കുന്നതും അല്ല സമൂഹത്തെ മൊത്തമായി ബാധിക്കുന്നതും ഇങ്ങനെയുള്ള എല്ലാ ഫിത്നകളെയും സംഗ്രഹിച്ചിട്ട് റസൂലുള്ള ഒരു സദസ്സിൽ അങ്ങ് കൊടുത്തു. അല്ലാതെ ഹുദൈഫയെ വിളിച്ചിട്ട് സ്വകാര്യം പറഞ്ഞു കൊടുത്തതല്ല ഇത്. അപ്പോ ഹൃദയഫക്ക് കിട്ടുന്നത് പോലെ ആ സദസ്സിലുള്ള ആളുകൾക്കും കിട്ടിയില്ലേ, പിന്നെ എങ്ങനെ ഞാനാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം? എന്നിട്ട് പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഹുവ യഅദ്ദുൽ ഫിതൻ, അവിടുന്ന് ഫിത്നകളെ എണ്ണുകയാണ് ചെയ്യുന്നത്, കാര്യങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി പറഞ്ഞു കൊടുക്കുകയാണ്. ഫിത്നകളെക്കുറിച്ച്, ഫിത്നയുടെ അപവാബുകളെക്കുറിച്ച്, ഫിത്നയുടെ അൻവാഴികളെക്കുറിച്ച്, ഇനങ്ങളെക്കുറിച്ച് റസൂലുള്ളാ എണ്ണി തിട്ടപ്പെടുത്തി കൊടുക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, മിൻഹുന്ന സലാസുൻ, ആ ഫിത്നകളുടെ കൂട്ടത്തിൽ മൂന്ന് ഫിത്നകളുണ്ട്. മിൻഹുന്ന ഐ മിനൽ ഫിതൻ, ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുഴുവൻ ഫിത്നകളുടെയും അബുവാബുകൾ, അൻവാഴികൾ റസൂലുള്ള ആ മജ്ലിസിൽ എണ്ണി പറഞ്ഞു കൊടുത്ത സന്ദർഭത്തിൽ റസൂലുള്ള പറഞ്ഞു, ആ ഫിത്നകളിൽ പെടുന്നു മൂന്ന് ഫിത്നകൾ, ലാ യകദ്ന, ആ മൂന്ന് ഫിത്നകൾ ആകാറായിട്ടില്ല, എതർന്ന ഉപേക്ഷിക്കാൻ ആകാറായിട്ടില്ല അഥവാ ഉപേക്ഷിക്കില്ല, ഷൈഅൻ ഒന്നിനെയും, ഒരൊറ്റ കുട്ടി മരുന്നെ ഒഴിവാക്കൂല, എല്ലാവരെയും ഒരുമിച്ച് പിടികൂടുന്നതാണ് അതിൽ മൂന്ന് ഫിത്നകൾ. ഫിത്നയെപ്പോ നമ്മൾ വർഗീകരിക്കുമ്പോ പല രൂപത്തിലാണ് വർഗീകരണം വന്നത്. ചിലപ്പോ ഇൻഡിവിജ്വലായിട്ട് ബാധിക്കുന്നതുണ്ടാകും, ചിലപ്പോ ഒരു വിഭാഗത്തെ മൊത്തം ബാധിക്കുന്നതുണ്ടാകും, ചിലപ്പോൾ ഉമ്മത്തിന് മുഴുവനായിട്ട് ഗ്രസിക്കുന്ന ഫിത്ന ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്നെണ്ണം വൻ ഫിത്നകൾ, അത് ലാ യകദിന യദർന ശൈആ, ഒന്നിനെയും ഉപേക്ഷിക്കില്ല, ഒന്നിനെയും ഒഴിവാക്കില്ല, എല്ലാവരെയും മൊത്തമായി ഗ്രസിക്കുന്ന മൂന്ന് ഫിത്നകളുണ്ട് അവയിൽ. വമിൻഹുന്ന, അതുപോലെ തന്നെ ആ ഫിത്നകളിൽ പെട്ടതാണ്, ആ മൂന്നെണ്ണത്തിന്റെ പുറമെ പിന്നെ ഫിത്നയിൽ പെട്ടത് തന്നെയാണ്. ഹുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനൽ ഫിത്തൻ, ഫിത്നകളിൽ പെട്ടതാണ്. ഫിത്നുൻ കരിയാഹു സ്വൈഫ്, ഫിത്നുൻ കരിയാഹു സ്വൈഫ്, ഫിത്ന വരും. ഏതുപോലെയാണ് വരിക? വേനൽക്കാലത്ത് അടിച്ചു വീശുന്ന കാറ്റ് പോലെയാണ് വരിക. വേനൽക്കാലത്ത് അടിച്ചു വീശുന്ന കാറ്റ് എന്ന് പറഞ്ഞാൽ ആ ഫിത്ന ശരീഅത്തുൻ മുതതാബിഅത്തുൻ, അതാണ് ഇതിന്റെ അർത്ഥം. ആ ഫിത്നകൾ ധൃതിയില വരിക, അത് വന്നു കഴിഞ്ഞാൽ തല ഉയർത്താൻ പറ്റൂല, അപ്പത്തിന് മറ്റത് വരും, അതിങ്ങനെ തുടരത്തുടെ സർസറാണടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഫിത്നകൾ വന്നു, വളരെ പെട്ടെന്ന് വരും, വന്നാൽ ഒന്നിനു പിറകെ മറ്റൊന്നായി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഫിത്നകളുണ്ട്. എന്നാൽ ആദ്യം പറഞ്ഞ ആ മൂന്ന് ഫിത്നയെപ്പോലെ അതിന്റെ വ്യാപകത്വം ഉണ്ടാവില്ല. ആദ്യം പറഞ്ഞ മൂന്നെണ്ണത്തിന്റെ പ്രത്യേകത, അതിന്റെ ഗൌരവം അതെന്താണ്? അത് അത്രയും സമഗ്രമാണ്, എല്ലാവരെയും അത് ഗ്രസിക്കുന്നതാണ്. രണ്ടാമത് പറഞ്ഞിട്ടുള്ള ഫിത്നയുടെ പ്രത്യേകത, എല്ലാവരെയും ഗ്രസിച്ചോളണമെന്നില്ല, കുറെ വിഭാഗം ആളുകളെയാണ് അത് പിടികൂടുന്നത്. ആ പിടികൂടുന്ന ആളുകളെ അത് ഏതുപോലെയാണ് വരുന്നത്? അത് വേനൽ കാറ്റ് പോലെ, ശരീഅത്തുൻ മുതതാബിഅ, അത് ശീഘ്രം അടിച്ചു വീശുന്ന കാറ്റ് പോലെയാണ് വരിക, ഒന്നിനു പിറകെ മറ്റൊന്നായിട്ടാണ് വരിക, ഇതാണ് വരുന്നത്. എന്നിട്ട് പറഞ്ഞു, മിൻഹ, അവയുടെ കൂട്ടത്തിലുണ്ട്, ഫിത്നയുടെ കൂട്ടത്തിലുണ്ട്, സിഗാർ വമിൻഹ കിബാർ, ചെറിയ ഫിത്നകളുണ്ട്, അവയുടെ കൂട്ടത്തിലുണ്ട്, കിബാർ വൻ ഫിത്നകൾ വേറെണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മജ്‌ലിസിൽ നിന്ന് ഇതവർക്ക് പറഞ്ഞുകൊടുത്തു എന്ന് പറഞ്ഞാൽ പറഞ്ഞ രൂപം ഇപ്പൊ മനസ്സിലായല്ലോ. വർഗീകരിച്ചുകൊണ്ട് അവയെ ക്യാപ്സ്യൂളാക്കിയിട്ടാണ് സഹാബത്തിന് കൊടുക്കുന്നത്. അല്ല, റസൂലുള്ള സെർദ് നടത്താൻ ഒരുങ്ങുകയാണെങ്കിൽ ഒരു മജ്‌ലിസല്ല, ഒരു ദിവസമല്ല, വർഷങ്ങൾ എടുത്താൽ പോലും അത് തീരില്ല. കാരണം റസൂലുള്ളാഹിന്റെ കാലം തൊട്ട് ഖിയാമത്ത് നാൾ വരെയുള്ള വളരെ ദീർഘമായ കാലയളവിൽ ആവർത്തിക്കാനും മാറി മാറി വരാനും വ്യത്യസ്ത രൂപങ്ങളിൽ സംഭവിക്കാനുമുള്ള സംഭവ ബഹുളമായിട്ടുള്ള ഈ ഫിത്നകൾ പറഞ്ഞാൽ തീരുന്നതല്ല. പക്ഷെ അവയെ നമ്മൾ പറഞ്ഞു തീർക്കുന്നത് ഇങ്ങനെ ഒരേ ഇനത്തിൽപ്പെട്ടതിനെ നമ്മളൊരു ഗ്രൂപ്പാക്കിയിട്ട് വർഗീകരിച്ചാണ് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തത്. ഒന്ന്, എല്ലാവരെയും പിടികൂടുന്നത്, അത് മൂന്നെണ്ണ. പിന്നൊന്ന്, വേനൽക്കാറ്റ് പോലെ അതിശീഘ്രം പാഞ്ഞു വരുന്നതും അത് തുടരെ തുടരെ വരുന്നതുമായ ഫിത്നകളാണ്. വേറൊന്ന് കിബാർ വൻ ഫിത്നകളാണ്, വേറൊന്ന് ചെറിയ ഫിത്നകളാണ്. ആല ഹുദൈഫത്തു, എന്നിട്ട് ഹുദൈഫ പറഞ്ഞു, ഫദഹബ ഉലൈക റഹ്തു കുല്ലുഹും, റസൂലുള്ളാ ഏതൊരു മജ്‌ലിസിൽ വെച്ചാണോ ഈ ഫിത്നയെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തത്, ആ സംഘം, റസൂലുള്ളാഹിന്റെ ആ ഹദീസ്, റസൂലുള്ളാഹിന്റെ ആ വിവരണം അത് കേട്ട ആ സംഘം മുഴുവനും പോയി, അവരെല്ലാം വഫാത്തായി കഴിഞ്ഞു. ഗൈരി, ഞാനൊഴിക്കും. ഇത് പറയുന്നതോടുകൂടി നേരത്തെ പറഞ്ഞിട്ടുള്ളതിന്റെ അർത്ഥം കിട്ടി. എന്റെ ഈ കാലം തൊട്ട് ഖിയാമത്ത് നാൾ വരെ സംഭവിക്കാനിരിക്കുന്ന എല്ലാ ഫിത്നകളെക്കുറിച്ചും ഇനി ഏറ്റവും അധികം അറിവുള്ള ആള് ഞാനാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ. അത് വലൈസ തക്കാസൂറൻ, തക്കാസൂർ അല്ല ഈ വസ്തുതയിലേക്കുള്ള വിരൽ ചൂണ്ടലാണ്. അതല്ലെങ്കിൽ വലൈസ ഇഖ്ബാറൻ അമ്മാ ഖസ്സഹു ബിഹി നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈഫത്ത് മാത്രം ഈ വിഷയത്തിൽ സ്വകാര്യമായി ചിലത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതുമല്ല ഉദ്ദേശിക്കുന്നത്. ഹുദൈഫക്ക് ഒരുപാട് സ്വകാര്യങ്ങൾ വേറെ നബി പറഞ്ഞിട്ടുണ്ട്, അത് തബ്ലീഗുമായി ബന്ധപ്പെടാത്ത, ജനങ്ങളെ പ്രബോധനം ചെയ്യേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെടാത്ത ചില സ്വകാര്യങ്ങൾ റസൂലുള്ള പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് റസൂലുള്ളാന്റെ സാഹിബു സിർറാണ്. പക്ഷേ ആ ഇനത്തിൽ ഒന്നും ഈ വിഷയമില്ല. ഈ വിഷയത്തിൽ റസൂലുള്ള എന്നോട് മാത്രമായി ഒന്നും പറഞ്ഞിട്ടില്ല, ഒരിക്കലും സദസ്സിൽ വെച്ചാണ് പറഞ്ഞത്. ആ സദസ്സിൽ ഞാനുണ്ടായിരുന്നു. ആ റഹത്ത് മുഴുവനും, ആ സംഘം മുഴുവനും മരിച്ചുപോയി. റൈരി, ഞാനൊഴി. അപ്പോ ഫിത്ന എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ ഫിത്നകളും. ഇനി ആ മജ്‌ലിസ് ഏതാണ്, അതിലെങ്ങനെയാണ് നബി പറഞ്ഞു കൊടുത്തത്, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഫിത്നയുടെ പൊതുവായ ഒരു വർഗീകരണം നമുക്കിവിടെ കിട്ടി. ഒന്ന്, ആണായ എല്ലാവരെയും മുസ്ലിം ഉമ്മത്തിന് എന്ന് മാത്രമല്ല മാനവരാശിയെ, ഒരു വ്യക്തിയെയും വിടാതെ എല്ലാവരെയും പിടികൂടുന്ന ഫിത്നകൾ. മറ്റൊന്ന്, വേനൽക്കാറ്റ് പോലെ അതിശീഘ്രം തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്ന ഫിത്നകൾ. മറ്റൊന്ന് വൻ ഫിത്നകൾ, മറ്റൊന്ന് ചെറിയ ഫിത്നകൾ. ഇങ്ങനെ നാലാക്കി ഇവിടെ വർഗീകരിച്ചിരിക്കുക. ഇനി തുടർന്ന ഹദീഫ് ഇതിലൂടെ അങ്ങനെ പോകുമ്പോൾ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. അടുത്ത ഹദീഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അടുത്ത ഹദീഫ്, إمام مسلم قال حدثنا عثمان بن أبي شيبة وإسحاق بن إبراهيم قال عثمان حدثنا وقال إسحاق وأخبرنا أرلنا أنا برند بيرم ادكنا جرير جرير لنا جرير لنا كتنا عن الأعمش عن شقيق عن حذيفة حذيفة رضي الله تعالى عنه تنبريا قام فينا رسول الله صلى الله عليه وسلم مقاما ما ترك شيئا يكون في مقامه ذلك الى قيام الساعه الا حدث به حفظه من حفظه ونسيه من نسيه قد علمه وصحابي هؤلاء وانه ليكون منه الشيء قد نسيته فاراه فاذكره كما يذكر الرجل وجه الرجل اذا غاب عنه ثم اذا راه عرفه. ഹുദൈഫ പറയുന്നു, ഖാമ ഫീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഇടയിൽ എഴുന്നേറ്റ് നിന്നു. സാധാരണ ഈ വാക്ക് പ്രയോഗിക്കുക, ഒരു ബയാൻ നൽകാൻ, ഒരു പ്രഭാഷണം നടത്താൻ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പ്രഭാഷണം നടത്തുമ്പോഴാണ് ഈ വാക്ക് പറയാൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രഭാഷണത്തിലാണ് ഈ കാര്യം പറയുന്നത്. ഒരു മജ്‌ലിസ്, ആ മജ്‌ലിസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം അറിയിക്കുകയാണ് ഒരു പ്രഭാഷണമായി. മാ തറക ശയ്യൻ ഖാമ മഖാമൻ, ഒരു നിൽപ്പ് റസൂലുള്ള നിന്നു, ഞങ്ങളുടെ ഇടയിൽ ഒരു നിൽപ്പ് റസൂലുള്ള നിന്നു. എന്നിട്ട് മാ തറക ശയ്യൻ, ഒരു കാര്യവും നബി വിട്ടേച്ചില്ല, അഥവാ മുഴുവനായി റസൂലുള്ള പറഞ്ഞു തീർത്തു. يكون في مقامه ذلك الى قيام الساعه رسول الله നിൽക്കുന്ന ആ നിൽപ്പ് അവിടം തൊട്ട് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യവും റസൂലുള്ള വിട്ടേച്ചില്ല. എല്ലാം സമഗ്രമായി പരിപൂർണമായി റസൂലുള്ള പരാമർശിക്കുക തന്നെ ചെയ്തു. ഇല്ല ഹജ്ജത ബിഹി, ആ കാര്യത്തെക്കുറിച്ച് റസൂലുള്ള അവിടെ വെച്ച് പറയാതെ പോയില്ല, മുഴുവനായിട്ട് പറഞ്ഞു. ഹഫിളഹു, ആ സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിൽക്കുന്ന നേരം തൊട്ട് ഖിയാമത്ത് നാൾ വരെ സംഭവിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും ഒന്നൊഴിയാതെ പറഞ്ഞു തന്നല്ലോ. ഹഫിളഹു, അത് ഹിഫ്ളാക്കിയിരിക്കുന്നു, അത് മനഃപ്പാഠമാക്കിയിരിക്കുന്നു. മൻ ഹഫിളഹു, ആരാണോ മനഃപ്പാഠമാക്കിയത് അവര്. വനസിയഹു, അവിടുന്ന് പറഞ്ഞതിൽ പല കാര്യങ്ങളും മറന്നുപോയിരിക്കുന്നു. മന്നസിയഹു, അവരുടെ കൂട്ടത്തിൽ നിന്ന് മറന്നിട്ടുള്ള ചില ആളുകൾ. ഖദ് അലിമഹു അസ്ഹാബി, റസൂലുള്ളാഹി അന്ന് താക്കീത് ചെയ്തിട്ടുള്ള ഫിത്നയുടെ കാര്യങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളത് ശരിക്കും മനസ്സിലാക്കിയവരാണ് അസ്ഹാബി, എന്റെ സ്വഹാബിമാർ, എന്റെ കൂട്ടാളികൾ. ഹൗല ഇവർ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ്, ഇന്ന് ചില ഫിത്നകളിൽ അകപ്പെട്ടു പോയിട്ടുള്ള എന്റെ കൂട്ടാളികൾ. റസൂലുള്ളാഹിന്റെ നിര്യാണ ശേഷം പിന്നീട് നടന്നിട്ടുള്ള ചില ഫിത്നകളിൽ അത് യുദ്ധമാകാം, അല്ലെങ്കിൽ യുദ്ധത്തിൽ താഴെയുള്ള കാര്യങ്ങളാകാം, അതിൽ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുപറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അതിൽ അകപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ അവർക്കറിയാവുന്നതാണ്. അവരറിഞ്ഞു, പക്ഷേ എന്നിട്ടും അവരതിനെങ്ങനെ അകപ്പെട്ടു. നസിയഹു, ഒന്നുകിൽ മറന്നതുകൊണ്ടാകും, അല്ലെങ്കിൽ തഅവ്വലഹു, അല്ലെങ്കിൽ അതിനെ അവർ വ്യാഖ്യാനിച്ചത് കൊണ്ടാകും. ഏതുപോലെ ത്വൽഹയും സുബൈറും, അതുപോലെ തന്നെ ആയിഷത്തു റളിയല്ലാഹു തആല അൻഹയും റളിയല്ലാഹു അൻഹു മജ്മഈൻ, അവര് ജമൽ യുദ്ധത്തിന് പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്തിട്ടുള്ള കാര്യം ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഓർമ്മ വന്നു. പക്ഷെ അവരെന്താ ചെയ്തത്? അവ്വലഹു തഅവീലി, ത്വൽഹയും സുബൈറും മറ്റു സഹാബത്തും ചെന്നിട്ട് അവരെ തഅവീലി ചെയ്തു കൊടുത്തു. ഈ സമയത്ത് നിങ്ങൾ പിന്തിരിഞ്ഞാൽ നിങ്ങളുടെ മക്കളാണുമ്മ രണ്ടു ഭാഗത്തു നിൽക്കുന്നത്, അവർ യുദ്ധം വെട്ടും. നിങ്ങൾ പിന്തിരിയാതെ അവരുടെ ഇടയിൽ ചെന്ന് അവരെ സുലാഹ് നടത്തിയാൽ നിങ്ങളെ മുന്നിൽ നിർത്തിയിട്ട് അവർക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല, അവർ പിരിഞ്ഞു പോകും. മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരുടെ രക്തം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉമ്മ നിങ്ങൾ പിരിഞ്ഞു പോകരുത്, അല്ലെങ്കിൽ ഹൗഅബിൽ വെച്ച് ആയിഷത്ത് റളിയല്ലാഹു അൻഹ മടങ്ങിപ്പോകാൻ തീരുമാനിച്ചതാണ്. മാളുന്നുനി ഇല്ലാ റാജിഅഹ്, ഇവിടുന്ന് ഒരു സ്റ്റെപ്പിന് ഞാൻ മുന്നോട്ടില്ല, ഞാൻ തിരിച്ചു പോവുകയാണെന്ന് ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതാണ്. കാരണം റസൂലുള്ള പറഞ്ഞല്ലോ, അയ്യത്തുക്കുന്ന സാഹിബത്തുൽ ജമലിൽ അദ്ബബ് വല്ലതീ തംബഹു ലഹാ കിലാബുൽ ഹൗഅബ്, ഹൗഅബിലെ മള്ളസ്ഥലത്ത് വെച്ച് നിങ്ങളുടെ വേറെ പട്ടികൾ കുരച്ചു ചാടും, അതുപോലെ തന്നെ ഒട്ടകപ്പുറത്ത് കയറി നിങ്ങൾ പോകും, അത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ്? ഒരു ഫിത്രയെ കുറിച്ചാണ് ആ സൂചന. എന്നിട്ട് അത് ആവശ്യമീവിക്കാൻ സമയം ബോധ്യം വന്നു. പക്ഷെ തെഹ്വീലിലേക്ക് ചിലപ്പോ എത്തിപ്പെടുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ തെഹ്വീലിലേക്ക് എത്തി അവർ തിരിച്ചു പോയാൽ മുഅ്മിനീങ്ങളായ സ്വഹാബിമാരും അല്ലാത്തവരുമായ മുഅ്മിനീങ്ങളുടെ രക്തം അവിടെ ചിന്തും. അതിനാൽ ഹിഖ്തനല്ല ദിമാഇൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ രക്തം സംരക്ഷിക്കാൻ ഉമ്മ നിങ്ങൾ തിരിച്ചു പോകരുത്, അവരെ സുൽഹാക്കിയിട്ട് വിടണം എന്ന ആവശ്യത്തിന്മേലാണ് ആ തെഹ്വീലിലാണ് അവർ മുന്നോട്ട് പോയത്. ചിലപ്പോ അങ്ങനെയാകാം. അങ്ങനെ പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അത് ഹഫിളഹു മൻ ഹഫിള വ നസിയഹു മൻ നസിയ, അത് മനപ്പാടമുള്ളവർ അത് മനപ്പാടമാക്കി വെച്ചു, അല്ല മറന്നുപോയവർ മറന്നു. ഇന്ന് ചില ഫിത്നകളിലെല്ലാം പങ്കെടുത്തു പോയിട്ടുള്ള എന്റെ ചില കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാർ ആ കാര്യത്തെ അറിഞ്ഞവരാണ്. وَإِنَّهُ لَيَكُونُ مِنْهُ شَيْءٌ قَدْ نَسِيتُهُ فَأَرَاهُ فَأَذْكُرُهُ إِنَّنْدَ قَدَى نَنْ فَرَيَتْتَ أَدَوَا حِذَيْفَ فَرَيْهِيَانَ وَإِنَّهُ لَيَكُونُ مِنْهُ عَدِلْ لِنْنُ سِلَبْبُولْ سَمْبَوِكُمْ أَشْيَيْهُ وَرِكَارِيَمْ قَدْ نَسِيتُهُ ആ കാര്യം ഞാൻ തന്നെ മറന്നിട്ടുണ്ടാകും. റസൂലുള്ള പറഞ്ഞിട്ടുള്ള ആ കാര്യം ചിലത് ഞാൻ മറന്നു. അങ്ങനെ റസൂലുള്ള താക്കീത് ചെയ്തിട്ടുള്ള ആ ഫിത്രകളിൽപ്പെട്ട ചിലത് പിന്നീട് പുലരുന്നു, സംഭവിക്കുന്നു. അങ്ങനെ അത് സംഭവിച്ചു കഴിയുമ്പോൾ ഫഅറാഹു, ഞാൻ അതിനെ കാണുന്നു. ഫഅദ്കുറുഹു, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ ശരിക്കിങ്ങോട്ട് ഓർക്കുകയും ചെയ്യും. ഓരോ കാര്യത്തെക്കുറിച്ച് ഇന്നത് വരും, ഇന്നത് ചെയ്യും, അവർ ഖുർആനോതും, ഇവിടുന്ന് അങ്ങോട്ട് കയറൂല, അവര് പിന്നെ അവരുടെ പിന്നെ ഒരു ഉരുവിനെ തുളച്ച് അമ്പ് പുറത്തു പോകുന്നത് പോലെ പോകും. ഇങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ ഓരോ ഫിത്നകളെക്കുറിച്ചും ഓരോന്നിനെക്കുറിച്ചും വിശദമായ ലക്ഷണങ്ങൾ റസൂലുള്ള പറഞ്ഞു കൊടുത്തു. അതിൽ ചിലതൊക്കെ മറന്നിട്ടുണ്ടാവും. പക്ഷെ ആ സംഭവം പിന്നീട് സമൂഹത്തിൽ പുലരുമ്പോൾ ഫഅറാഹു, ആ കാര്യം ഞാൻ കാണുന്നു. ഫഅദ്കുറുഹു, അപ്പോൾ ആ വിഷയത്തിൽ റസൂലുള്ള പറഞ്ഞിട്ടുള്ളത് എന്റെ ഓർമ്മയിലേക്ക് വരും. അതെങ്ങനെ? ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഹുദൈബ തന്നെ പറയുന്നു, കമായദു ഖുറു റജുലു വജ്ഹ റജുലി ഇദാ ഗാബഹു തുമ്മ ഇദാ റആഹു അറഫഹു, കമായദു ഖുറു റജുൽ, ഒരു മനുഷ്യൻ ഓർക്കുന്നത് പോലെ, വജ്ഹ റജുലി ഒരു മറ്റൊരു മനുഷ്യന്റെ മുഖം, ഇദാ ഗാബ അൻഹു അയാളിൽ നിന്ന് മറഞ്ഞു പോയാൽ, നമ്മളൊരിക്കൽ കണ്ടിരുന്ന ഒരു മനുഷ്യനാണ്, ആ മനുഷ്യൻ മറഞ്ഞു പോയാൽ കുറെ കാലമായിട്ട് 8-10 വർഷമായിട്ട് അയാളപ്പോ നമുക്കൊരു ബന്ധമല്ല, അയാള് ഗൾഫിലാണ് അല്ലെങ്കിൽ വേറെ എവിടെയാണ് വേറെ എന്തോ ആണ്, നമുക്കൊരു വിവരമല്ല. ആദ്യ ഒരു 4-5 വർഷം നമ്മളൊപ്പം ഉണ്ടായിരുന്നു, രാവിലെ 2 വൈകുന്നേരം 2 ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, പല സ്ഥലത്തേക്ക് ഒരുമിച്ച് പോകും, പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്താണ്, ഇപ്പൊ ഒരു പിടിയില്ല ആളെ. പിന്നെ വളരെ പിന്നെ അതിനുശേഷം ആ മനുഷ്യനെ കുറിച്ച് പിന്നെ പറ്റി അങ്ങോട്ട് വിട്ടു നമ്മള്. പിന്നെ പെട്ടെന്നൊരു ദിവസം ആ മനുഷ്യൻ ഇങ്ങോട്ട് മുന്നിൽ കണ്ടാൽ നമുക്ക് തെറ്റോ തെറ്റൂല, അയാളെ കണ്ടു കഴിഞ്ഞാൽ അറഫഹു, അയാളുടെ ആ ചിരി, ആ ചുണ്ടും ചിരിയും പല്ലും കണ്ണും മുഖം ഒക്കെ നമുക്കുണ്ടോ? അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ചിലപ്പോ നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാവും. പക്ഷെ ആ കാര്യം പിന്നീട് ആ സമൂഹത്തിൽ പുലരുന്നു. അത് പുലരുമ്പോ കണ്ടു മറന്ന ഒരു മനുഷ്യനെ രണ്ടാമത് കാണുമ്പോൾ നമ്മൾ ഓർമ്മ വെക്കുന്നത് പോലെ പൂർണ്ണമായി എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരും. ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ ഫിത്നകളെക്കുറിച്ചും റസൂലുള്ള ഒരു മഖാമിൽ നിന്നിട്ട് ആ സമയം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ഫിത്നകളും ഞങ്ങൾക്ക് വിശദീകരിച്ച് തരിക തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതിന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹഫിളഹു മൻ ഹഫിളഹു വ നസിയഹു മൻ നസിയ, അത് ഓർമ്മിച്ചു വെച്ചവർ ഓർമ്മയിൽ അവരുടെ ഓർമ്മയിൽ അതുണ്ട്, മറന്നുപോയവരത് മറന്നുപോയി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തിയിട്ടുള്ള ഈ ദീനിലെ ഒരു കാര്യവും ലം യുൻസ, മറന്നുപോയിട്ടില്ല. പിന്നെന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതൊരു കാര്യവും മറക്കൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. ജനങ്ങളെ തബ്ലീഗ് നടത്തണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യം മറക്കൂല. കാരണം നാമാണ് നാം തന്നെ അതിനെ സംരക്ഷിക്കും. ദിക്ർ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഒന്നാമതായിട്ട് അതിന്റെ കൂടെ തന്നെ ആ ഖുർആനിന്റെ വിശദീകരണമായിട്ടുള്ള സുന്നത്തും അതിൽ ഉൾപ്പെടും. ചിലപ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഇന്നാനഹനു നസ്ദല്ല ദിക്ർ എന്ന് പറഞ്ഞാൽ ഖുർആൻ മാത്രമുള്ളൂ, അത് സുന്നത്ത് വിരോധികളായിട്ടുള്ള സുന്നത്ത് നിഷേധികളായ ചില ആളുകൾ ആ പദപ്രയോഗത്തെ ദുർവ്യാഖ്യാനിക്കുന്നതാണ്. അതിന് ശരിയായ തഫ്സീറുകൾ എടുത്തു നോക്കി, തഫ്സീറുകൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ദിക്ർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ള ഇറക്കിയിട്ടുള്ള ദീൻ മൊത്തമാണ്. ആ ദീൻ ഖുർആനൊരു സുന്നത്തിനുമായിട്ടാണ് കിടക്കുന്നത്, അതാണ് അള്ള സംരക്ഷിക്കുന്നത്. അല്ലാണ്ട് ഖുർആനിന്റെ വചനം മാത്രം സംരക്ഷിക്കുമെന്നല്ല അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആരൊക്കെയോ ഖുർആൻ ക്ലാസ് എടുത്തു, പഴയകാലം മുതൽ കേട്ടുപോന്നു, ആ കേട്ടുപോന്നതിന്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ അള്ള സംരക്ഷിക്കും, അതുകൊണ്ട് ആരെങ്കിലും തെറ്റിയച്ചടിച്ചാൽ അത് കണ്ടെത്തും തിരുത്തും എന്നാണ് നമ്മളെ മനസ്സിലുള്ള അർത്ഥം. അല്ലാതല്ല, അതുണ്ട്. അതിന്റെ പുറമെ അള്ളാ ഇറക്കിയിട്ടുള്ള ദീൻ അത് പൂർണമായും ഖിയാമത്ത് നാള് വരെ ഭൂലോകത്തുള്ള നിലനിർത്തും. അത് കിതാബിലുള്ളത് നിർത്തും, ഹദീസിലുള്ളത് നിർത്തും. അപ്പൊ ഇത് ചിലർ മറന്നല്ലോ, എല്ലാവരും മറക്കൂല. ഹാഫിളഹു മൻ ഹാഫിളഹു വനസിയഹു മൻ നസിയഹു, ചിലരെങ്കിലും അതോർക്കും. അതുകൊണ്ട് തന്നെ ആ മഖാമിൽ വെച്ച് റസൂലുള്ള നിന്ന് അവർക്ക് ബയാൻ ചെയ്തു കൊടുത്തിട്ടുള്ള ആ മഖാമിൽ വെച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആ മജ്‌ലിസിലുണ്ടായിരുന്ന ആളുകൾ അവര് ഒന്നായിട്ട് പൂർണമായിട്ട് ഒരാൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചില ഭാഗം ചിലര്, ചില ഭാഗം ചിലര്, ചില ഭാഗം ചിലര്, അങ്ങനെ മുത്തപര്യക്കത്തായിട്ട് അതിന്റെ ഭാഗങ്ങൾ ഭാഗങ്ങളായിട്ട് അത് പൂർണമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ്. അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഖാം കുറച്ച് ദീർഘമാണ്, അതിന് വരാൻ പോകുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞത് ഹംദൻ തുടങ്ങിയിട്ട് അവസാനിപ്പിക്കുന്നത് വരെയുള്ളത് അതേ ക്രമത്തിൽ ആരെങ്കിലും റിവായത്ത് ചെയ്തു? ഇല്ല, അങ്ങനെ ആരും റിവായത്ത് ചെയ്തിട്ടില്ല. എന്നാൽ അതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെട്ടോ? ഇല്ല. ചിലര് ചിലർക്ക് വിട്ടു, അത് മറ്റു വേറെ ചിലര് അത് റിപ്പോർട്ട് ചെയ്തു. വേറെ ചിലര് വേറെ ചില കാര്യങ്ങൾ വിട്ടു, ഒന്ന് റിപ്പോർട്ട് ചെയ്തു, ആ കാര്യം വേറെ ചിലർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എല്ലാവരും കൂടിയായിട്ട് അത് മുഴുവനായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ കാര്യം. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമത്തേത്, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്ര വരും എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമമായ ഒരു തഹ്ദീർ നടത്തുകയല്ല ചെയ്തത്, മറിച്ച് ഫസ്സറഹു തഫ്സീര. ഫിത്നയുടെ അധ്യായങ്ങൾ, ഫിത്നയുടെ അബ്വാബുകൾ, ഫിത്നയുടെ അൻവാഴികൾ ഓരോന്നായിട്ട് വകതിരിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഫിത്നയിൽ അകപ്പെടുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്ന വിധം അത് തീർത്തും അവർക്ക് ബോധ്യപ്പെടാവുന്ന തരത്തിൽ റസൂലുള്ള അത് വേർതിരിച്ച് തഫ്സീർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് എന്റെ കൂടെയുള്ള ചില ആളുകൾ ചില ഫിത്നകളിൽ അകപ്പെട്ടിരിക്കുന്നു. അവർക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള താക്കീത്. പിന്നെ എങ്ങനെയാണ് അത് അകപ്പെട്ടത്? രണ്ടാലൊരു കാരണത്താലാണ് എന്ന് ചിലരത് മറന്നതുകൊണ്ടാണ്, ചിലരത് ഓർമ്മയിലുണ്ട്, പക്ഷെ അതിനെ അവർ വേറെ രൂപത്തിൽ വ്യാഖ്യാനിച്ച് തെവീലിലൂടെ പോയതാണ്. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുസ്ലിം തന്നെ പറയുന്നു, വഹത്തനാഹു അബൂബക്കർ ബിൻ അബീഷയ്യ. ഈ പറഞ്ഞ കാര്യം വേറെ സനദിലൂടെ കിട്ടുന്നു. അബൂബക്കർ ബിൻ അബീഷയ്യ അദ്ദേഹം വക്കീഴിൽ നിന്ന്, വക്കീൽ സുഫിയാനിൽ നിന്ന്, അദ്ദേഹം അഹ്മസിൽ നിന്ന് ഈ സനദിലൂടെയും, അതിന് ഇലാ ഖൗലിഹി വനസിയഹു മൻ നസിയഹു വലം യദ്കുർ മാ ബഅദഹു ഹഫിളഹു മാ ഹഫിളഹു ഹഫിളഹു മൻ ഹഫിളഹു വനസിയഹു മൻ നസിയഹു വരെയുള്ളൂ ഈ രണ്ടാമത് പറഞ്ഞ സനദിൽ. എന്നാൽ ഖദ അലിമഹു വസ്ഹാബി ഹൗല വഇന്നഹു ലയഖൂലു മിൻഹു ശൈ ഖദ നസീതുഹു ഫഅറാ എന്ന് പറയുന്നത് രണ്ടാമത് പറഞ്ഞ സനദിൽ അത്രയും ഭാഗമില്ല, അതിന്റെ മുമ്പ് അങ്ങോട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളത്. ഇനി തന്നെ ഇതില് ഇമാം മുസ്ലിം പറയുന്നു, വഹദ്ദസന മുഹമ്മദ് ബ്നു ബഷാരി, അദ്ദേഹത്തിന് കിട്ടിയത് മുസ്ലിമിന് കൊടുത്തത് മുഹമ്മദ് ബ്നു ബഷാർ, അദ്ദേഹത്തിന് കിട്ടിയത് മുഹമ്മദ് ബ്നു ജാഫർ, മുഹമ്മദ് ബ്നു ജാഫറിന് കിട്ടിയത് ശുഅബയിൽ. എന്നിട്ട് വഹദ്ദസനി ഇമാം മുസ്ലിമിന് തന്നെ പറഞ്ഞു കൊടുത്തു അബൂബക്കർ ബിൻ നാഫിൽ, അദ്ദേഹത്തിന് ഉന്തറിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അൽ ശുഅബ ശുഅബയിൽ നിന്ന്. ഇപ്പൊ രണ്ട് കൈവഴികളും ശുഅബയിൽ ശ്രദ്ധിച്ചു. ശുഅബ അൻ അദി ഇബ്നു അബീ സാബിത്, ശുഅബക്ക് കിട്ടുന്നത് അദി ഇബ്നു അബീ സാബിത്തിൽ നിന്ന്, അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു യസീദിൽ നിന്ന്, അദ്ദേഹത്തിന് ഹുദൈഫയിൽ നിന്ന്. അന്നഹു ഖാൽ, അദ്ദേഹം പറയുന്നു, അഖ്ബറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ബിമാ ഹുവ കാഇനുൻ, വരാനിരിക്കുന്നതായ എല്ലാ കാര്യങ്ങളും. മാ എന്നുള്ളത് അറബി ഭാഷയിലെ ഒരു അത്ഭുതമാണ്. മാ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന, ഇത്രയും ഉമൂം, ഇത്രയും സമഗ്രത സൂചിപ്പിക്കാൻ പറ്റുന്ന, ദ്യോതിപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു പദം വേറല്ല. അത് ആമാണ്. യഉമ്മുൽ ആഖില വഗൈറൽ ആഖിൽ, ബുദ്ധിയുള്ള മനുഷ്യന്മാര്, ബുദ്ധിയില്ലാത്ത വസ്തുക്കളിൽ, അതുപോലെ തന്നെ ആശയങ്ങളെയും വസ്തുക്കളെയും എല്ലാറ്റിനെയും ജ്യോതിപ്പിക്കാൻ പറ്റുന്ന പദമാണ് മാ. അതുകൊണ്ടാണ് പറയുന്നത് മാ ഹുവ കാഇനുൻ ഇലായൂ ഇലാ അൻ തഖൂമസ്, ഖിയാമത്തുനാൾ സംഭവിക്കുന്നത് വരെ വരാനിരിക്കുന്ന, സംഭവിക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും റസൂലുള്ള ഒരിക്കൽ പറഞ്ഞു തന്നു. ഫമാ മിൻഹു ശൈഉൻ ഇല്ലാ ഖദ് സഅൽതുഹു, അങ്ങനെ റസൂലുള്ള അവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടുള്ള, ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ള എന്തെന്ത് വിഷയങ്ങളുണ്ടോ അതിനെക്കുറിച്ചെല്ലാം ഞാൻ റസൂലുള്ളാനോട് പിന്നീട് ചോദിച്ചിട്ടുണ്ട്. റസൂലുള്ള ഇത്രയുടെ ഇനത്തിൽപ്പെട്ട ഓരോ കാര്യം പറഞ്ഞു. ആ വിഷയത്തിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് പിന്നീട് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ വിശദീകരണം ഹുദൈഫ റസൂലുള്ളാഹിനോട് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇല്ല അന്നില മസ്സലു, ഒരൊറ്റ കാര്യം മാത്രമാണ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ, ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന, സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളിൽ റസൂലുള്ളാഹ് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതിൽ എല്ലാറ്റിനെ കുറിച്ചും ഞാൻ വിശദീകരണങ്ങൾ പിറകെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ചോദിക്കാതെ പോയത് ഒരേ ഒരു കാര്യം മാത്രമാണ്. എന്താണ്? ഹുദൈഫ അതിന് വിശദീകരണം ചോദിച്ചിട്ടില്ല. മാ യുഖ്രിജു അഹ്ലൽ മദീനത്തി മിനൽ മദീന, മദീനക്കാരായ ആളുകളെ മദീനയിൽ നിന്ന് അവരൊന്നായിട്ട് പുറത്തു പോകുന്നൊരു സംഭവം വരാനിരിക്കുന്നുണ്ട്. മദീന നിവാസികൾ മദീന വിട്ടിട്ട് മുഴുവൻ പുറത്തേക്ക് പോകും. അവസാനം മദീനയിൽ നിവാസികളില്ലാത്തൊരു സ്ഥിതി വരും. 40 വർഷം മദീനയെ അവർ വിട്ടുകൊടുക്കും. ആർക്ക്? അസ്സിബാ, വന്യമൃഗങ്ങൾക്ക്. ചെന്നായ കുറുക്കനും ഒക്കെ ഇങ്ങനെ വന്നിട്ട് റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ഇങ്ങനെ കയറി, ആ പള്ളിയുടെ ഒരു ഭാഗത്ത് കയറി മറുഭാഗത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകും. അവിടെ ഒരു മനുഷ്യനുണ്ട്. അങ്ങനെ 40 വർഷം മദീനയിൽ ആരുമില്ലാതെ മദീന ഉപേക്ഷിച്ചു പോകുന്ന ഒരു സംഭവം വരാനുണ്ട്. ഈ കാര്യത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിന്റെ മുമ്പ് നടക്കാനുള്ളതാ, അപ്പൊ വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് വിശ്വസിച്ചേ പറ്റൂ. അത് റസൂലുള്ള പറഞ്ഞ ഖബറാണ്. ഇപ്പൊ മദീന എന്ന് പോയി കണ്ട ആളുകൾക്ക് അറിയാലോ, മദീന കണ്ട ആളുകൾക്കറിയാം. മദീന എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട്. ഇപ്പൊ നമ്മൾ റമദാനാണ് കഴിയാനിട്ട് അവിടെ നിൽക്കുന്നത്. കഴിയുമായിരുന്നുവെങ്കിൽ നമ്മൾ റമദാനിൽ അവിടെ പോയിട്ട് എഴുത്തിക്കാതിരിക്കാൻ, അവിടെ ഒരു ജുമായിൽ പങ്കെടുക്കാൻ, അവിടെ നമസ്കരിക്കാൻ, അവിടെ വെച്ച് അള്ളഹാനോട് ദുആ ചെയ്യാൻ, ആ മസ്ജിദ് നബവിയിലുള്ള ആ ഫളുകൾ കിട്ടാൻ, അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് സിയാറത്ത് ചെയ്യാനും ഒക്കെ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? പക്ഷേ ഇത്രയധികം, എന്നിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ മദീന ഉപേക്ഷിച്ചു പോകും. മദീനക്കാര് പോലും ഉപേക്ഷിച്ചു പോകും. 40 വർഷം ഒരു കുട്ടിയില്ല. ചെന്നായ വന്നാൽ ചെന്നായ പള്ളിന്റെ എങ്ങേത്തല കയറിയ അങ്ങേത്തല അറിഞ്ഞുന്നത്, അതിന് ആട്ടാൻ ഒരാൾ പോലില്ലാത്ത സ്ഥിതി. ഈ കാര്യം റസൂലുള്ള പറഞ്ഞപ്പോ എന്തുകൊണ്ടാണ് മദീനക്കാരായ ആളുകൾ മദീന ഉപേക്ഷിച്ചു പോകുന്നത്? മാ യുഖ്രിജു അഹ്ലൽ മദീന, മദീനക്കാരെ പുറത്താക്കുന്ന കാര്യം എന്താണ്? മിനൽ മദീന, മദീനയിൽ നിന്ന് മദീനക്കാരെ മദീനയിൽ നിന്ന് പുറത്തേക്ക് നയിക്കുന്ന, അവരെ പുറത്തു പോകാൻ പ്രേരിപ്പിക്കുന്ന കാര്യമെന്ത് എന്നത് മാത്രം ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചിട്ടില്ല. ബാക്കിയെല്ലാം ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഹുദൈഫന്റെ പ്രത്യേകത അതാണ്. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രത്യേകത അതാണ്. എല്ലാവരും ജനങ്ങളോട് ഖൈറിന്റെ വുജൂഹുകൾ ചോദിക്കും. അത് അദ്ദേഹം കേൾക്കും. പ്ലസ് അദ്ദേഹം അതിലേക്ക് വേറൊരു കാര്യം കൂടി ചോദിക്കും. ഫഖും തസ്അലുഹു അനിശ്ശർ, ഞാൻ തിന്മയെക്കുറിച്ചും ചോദിക്കും. എന്തുകൊണ്ടാണ് തിന്മയെക്കുറിച്ച്, ഷെറിനെക്കുറിച്ച്, ഫിത്തനെക്കുറിച്ച് ചോദിക്കുന്നത്? ആ ഫിത്തനെ ചെയ്യാനല്ല, അത് മനസ്സിലാക്കിയെങ്കിലല്ലേ അതിലേക്ക് പോയി മൂത്ത കുത്താതിരിക്കുള്ളൂ, അതിൽ മുഖം കുത്തി വീഴാതിരിക്കുള്ളൂ, അതെന്നെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫിത്നകളെ കുറിച്ച് റസൂലുള്ളാഹിനോട് ചോദിക്കും. അങ്ങനെ ഖിയാമത്ത് നാള് വരെ വരാനിരിക്കുന്ന ഫിത്നകളുടെ അബ്വാബുകൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഖാമിൽ നിന്ന് ജനങ്ങളെ കേൾപ്പിച്ചു. ആ ആളുകളൊക്കെ തന്നെ മരണപ്പെട്ടു പോയി. ഇനി അതിൽ ബാക്കിയുള്ളത് ഹുദൈഫ മാത്രമാണ്. ആ പറഞ്ഞു തന്ന കാര്യങ്ങളിൽ എല്ലാം ഞാൻ വിശദീകരണം ആരാഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഒഴിച്ച് മദീനക്കാരെ മദീനയിൽ നിന്ന് പുറത്തേക്ക് നയിക്കുന്ന വികാരം എന്ത്, അതിന്റെ കാരണം എന്ത് എന്ന് മാത്രം ഞാൻ ചോദിച്ചില്ല. ഇമാം മുസ്ലിം തന്നെ പറയുന്നു, ഹദ്ദസന മുഹമ്മദ് ഇബ്നു മുസന്ന ഖാല ഹദ്ദസനി വഹബ് ഇബ്നു ജരീർ ഖാല അഖ്ബറനാ ശുഅബത്ത് ബിഹാദ ഇസ്നാദ് നഹ്വഹു. ഇപ്പറഞ്ഞ ഇതേ കാര്യം രണ്ടാമതൊരു സനദിലൂടെ ഇതേപോലെയുള്ള കാര്യം രണ്ടാമത് ഈ വായിച്ച സനദിലൂടെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു ഹദീസും കൂടി അധ്യായത്തിനുണ്ട്. അതേതാ? ഖാല ഇമാമു അൽ ഹാഫിദ് അബുൽ ഹുസൈൻ മുസ്ലിം ഇബ്നു അൽ ഹജ്ജാജ് അൽ ഖുശൈരി അൽ നൈസാബൂരി റഹിമഹുല്ലാ ഹദ്ദസനി യഅ്ഖൂബ് ഇബ്നു ഇബ്രാഹിം അദ്ദൗറഖി വഹജ്ജാജ് ഇബ്നു ശാഇർ ജമീഅൻ. രണ്ടു പേർ ഇമാം മുസ്ലിമിന് പറഞ്ഞു കൊടുക്കുന്നു. ആരിൽ നിന്ന്? നബി ആസിമിൻ അബു ആസിമിൽ നിന്ന്. ആര ഹജ്ജാജ്? ഹജ്ജാജ് ഇബ്നു ഹദ്ദസന അബു ആസിം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പൊ ഇൻഷാല്ലാ ഫിത്നകളെ കുറിച്ചുള്ള ബാബുകൾ ഇങ്ങനെയാണ്. ഇനി അടുത്ത ആഴ്ചയിൽ നമുക്ക് തുടരാം. വബിഹാദൽ ഖദർ അക്തത്തിൽ യൗം വഅസ്അലുല്ലാഹ അലീം റബ്ബൽ അർശിൽ അലീം അൻ യുജന്നിബനാ ജമീഅൻ മിനൽ ഫിത്നൻ മാ ലഹറ മിൻഹാ വമാ ബത്തൻ. അല്ലാഹുമ്മ ജന്നിബ്നൽ ഫിത്നൻ മാ ലഹറ മിൻഹാ വമാ ബത്തൻ. അല്ലാഹുമ്മ ജന്നിബ്നൽ ഫിത്നൻ മാ ലഹറ മിൻഹാ വമാ ബത്തൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.